പൗരമവരടിച്ചെൻ്റെ ഉഴവുചാൽ പോൽ കീഴ് നാൽപ്പതിലൊരു വട്ടം കുറവായെണ്ണി പുറമവരടിച്ചെൻ്റെ ഉഴവുചാൽ പോൽ കീഴ് നാൽപ്പതിലൊരു വട്ടം കുറവായെണ്ണി ഞാനപ്പോൾ കണ്ടു ദൂരെ മുറിപ്പാടിൽ നിന്നുടെ സൗഖ്യം നിറഞ്ഞ സന്തോഷം ഞാനപ്പോൾ കണ്ടു ദൂരെ മുറിപ്പാടിൽ നിന്നുടെ സൗഖ്യം നിറഞ്ഞ സന്തോഷം മറക്കുമോ ഞാൻ നിന്നെ മറക്കുവാൻ കഴിയുമോ എനിക്ക് നിന്നെ മകനെ പ്രിയ മകളെ മറക്കുമോ ഞാൻ നിന്നെ മറക്കുവാൻ കഴിയുമോ എനിക്ക് നിന്നെ മകനെ പ്രിയ മകളെ കുന്തമവരാഞ്ഞു കുത്തി മരണമുറപ്പാക്കി മാറിടം പിളർന്നു വന്നു രക്തവും ജലവും കുന്തമവരാഞ്ഞു കുത്തി മരണമുറപ്പാക്കി മാറിടം പിളർന്നു വന്നു രക്തവും ജലവും ഞാനപ്പോൾ കണ്ടു മൃതമാം നിന്നുടെ ആത്മാവ് ജീവിപ്പു ഞാനപ്പോൾ കണ്ടു മൃതമാം നിന്നുടെ ആത്മാവ് ജീവിപ്പു തീജ്വാലയാ മറക്കുമോ ഞാൻ നിന്നെ മറക്കുവാൻ കഴിയുമോ എനിക്ക് നിന്നെ മകനെ പ്രിയ മകളെ
ദൈവനാമത്തെ പ്രമാണായിട്ട് വീണ്ടും ദൈവവചനത്തോടൊപ്പം ആയിരിക്കാൻ ദൈവം രാത്രികാലം അനുഗ്രഹിച്ചിരിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദൈവസഭയെ ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് തന്ന എല്ലാ ഭാഗ്യത്തിനും എല്ലാ പദവികൾക്കുമായിട്ട് ഞാൻ അഭിമാനിക്കുന്നു. പലരും എന്നെ ചോദിക്കാറുണ്ട്, എന്താണ് താങ്കളുടെ ജോലി, എന്താണ് താങ്കളുടെ പ്രൊഫഷൻ? ഞാൻ പറയാറുണ്ട്, ഞാൻ ദൈവ സുവിശേഷ വേലയിലാണ്, ദൈവ വേലയിലാണ്. അതുകൊണ്ട് പലരും പല ആംഗിളിലായിരിക്കും ആ ഉത്തരത്തെ കാണുന്നത്. പക്ഷേ ഞാൻ തികഞ്ഞ അഭിമാനത്തോടെ, ഹൃദയത്തിൽ തികഞ്ഞ അഭിമാനത്തോടെയാണ് ഞാനത് പറയുന്നത്. ലോകം അതിനെ എങ്ങനെ കണ്ടാലും മറ്റുള്ളവർ അതിനെ എന്നെ എങ്ങനെ കണ്ടാലും എൻ്റെ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച എൻ്റെ ദൈവത്തെ സേവിപ്പാൻ എന്നെ തെരഞ്ഞെടുത്തു, അതിനുള്ള പദവിയും അതിനുള്ള കൃപകളും ഈ ഏഴയ്ക്ക് കൽപ്പിച്ചു എന്നുള്ളതിൽ ഞാൻ ദൈവത്തിന് മുമ്പാകെ ഏറ്റവും നന്ദിയുള്ളവനാണ്. എനിക്ക് ദൈവം ഈ ആയുസിൽ ചെയ്യാൻ തന്നിരിക്കുന്ന ഈ ദൈവവേലയ്ക്കായി ഞാൻ എന്നും ദൈവം നന്ദിയുള്ളവനാണ്. ആ നിലയിൽ നിങ്ങളെയും ശുശ്രൂഷിപ്പാൻ, നിങ്ങളെയും നിങ്ങളുടെ കാലുകളെ കഴുകുവാൻ എനിക്ക് ദൈവം തന്നിരിക്കുന്ന പദവിക്കായിട്ട് ഞാൻ ദൈവം മുമ്പാകെ നന്ദിയുള്ളവനാണ്. പിന്നെ ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന എബ്രായ ലേഖനത്തിൽ നിന്ന് അബ്രഹാമിന്റെ ജീവിതത്തിലെ വിശ്വാസത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അബ്രഹാം എവിടേക്ക് പോകുന്നെന്നറിയാതെ യാത്ര പുറപ്പെട്ടു. വിശ്വാസത്താൽ അബ്രഹാം യാത്രയാകാൻ വിളിക്കപ്പെട്ടാർ. എവിടേക്ക് പോകുന്നെന്നറിയാതെ അനുസരിച്ച് പുറപ്പെട്ടു. വിശ്വാസത്തിന്റെ ഒന്നാമത്തെ പ്രവൃത്തിയായിട്ട് നമ്മൾ പരിചയപ്പെട്ടത് അനുസരണമാണ്. റോമലേഖനത്തിലും പൗലോസ് ഒന്നാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചു. പൗലോസിന് തനിക്ക് ലഭിച്ച കൃപയെക്കുറിച്ച്, തനിക്ക് ലഭിച്ച വിളിയെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഞാൻ ജാതികളുടെ അപ്പോസ്തലനാണ്, ഞാൻ ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കേണ്ടവനാണ്, അതിനുവേണ്ടി ഞാൻ നിയോഗിക്കപ്പെട്ടവനാണ്. അപ്പോൾ തന്നെ ജാതികളിൽ നിന്ന് ദൈവം എന്നിലൂടെ പ്രതീക്ഷിക്കുന്ന ഫലത്തെക്കുറിച്ച് പൗലോസ് ബോധവാനായിരുന്നു. സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിനാണ് ഞാൻ കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. ഇന്നത്തെ മുഴുവൻ സുവിശേഷീകരണ പ്രയത്നങ്ങളും വിശ്വാസത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരുവാനാണ്. വിശ്വസിക്കുന്നവർ കൈവീർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ, വിശ്വസിക്കുന്നവർ ഞങ്ങളുടെ സഭയിലേക്ക് വന്നാട്ടെ, വിശ്വസിക്കുന്നവർ സ്നാനപ്പെട്ടാട്ടെ, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ സ്നാനപ്പെട്ടാട്ടെ. വിശ്വാസത്തിലേക്ക് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. വിശ്വസിച്ചാൽ നിനക്ക് സൗഖ്യമുണ്ട്, വിശ്വാസിച്ചാൽ നിനക്ക് സമാധാനം സന്തോഷമുണ്ട്. ആ വിശ്വാസത്തെ വാരി വിതറുന്ന, വിശ്വാസത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന, ഒത്തിരി ഒത്തിരി അതിന് ഊന്നൽ കൊടുക്കുന്ന പ്രസ്ഥാനങ്ങൾ, വ്യക്തികൾ, സുവിശേഷികരനെല്ലാം അങ്ങനെ പോകുമ്പോൾ വളരെ സന്തോഷമുണ്ട്. വിശ്വാസം വളരെ മഹത്തായതാണ്, പ്രസംഗിക്കപ്പെടേണ്ടതാണ്. യേശുവിനെ കുറിച്ചുള്ള വിശ്വാസം എപ്പോഴും പ്രസംഗിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ പൗലോസ് അവർ വിശ്വസിച്ചു, അവർ വിശ്വാസത്തിലേക്ക് വന്നു എന്നുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനല്ല. സകല ജാതികളും വിശ്വാസത്തിന്റെ അനുസരണത്തിലേക്ക് വരുന്നതുവരെ അവൻ പ്രസംഗിക്കാൻ കടപ്പെട്ടവനാണ്. സകല ജാതികളെയും കേവലം വിശ്വസിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ വിശ്വാസത്തിന്റെ അനുസരണത്തിലേക്ക് കൊണ്ടുവരുവാൻ താൻ നിയോഗിക്കപ്പെട്ടവൻ, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ്. പ്രിയമുള്ളവരെ, എന്താണ് വിശ്വസിക്കുന്നത്? വിശ്വസിക്കുന്നതിന്റെ അനുസരണത്തിലേക്ക് ഒരു മനുഷ്യൻ വരുന്നത് നമ്മളുടെ വ്യത്യാസമെന്ന് അല്പമായിട്ട് പറയാൻ ആഗ്രഹിക്കുക. നോഹയുടെ കാലത്ത് നമുക്കറിയാം, സർവ്വലോകവും വഷളത്തം കൊണ്ട് നിറഞ്ഞു. അവരുടെ വിചാരങ്ങളൊക്കെയും ദോഷമുള്ളത് എന്ന് ദൈവം കണ്ടു. എപ്പോഴും സർവ്വസമയം അവരുടെ വിചാരങ്ങൾ ദോഷമുള്ളതെന്ന് ദൈവം കണ്ടു. ആ സമയത്ത് നോഹയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു. നോഹയുടെ ദൈവം പറഞ്ഞു, ഇതാ വലിയൊരു പ്രളയം വരാൻ പോകുന്നു, എന്റെ കോപം അണപൊട്ടി ഒഴുകാൻ പോവുകയാണ്. ഇതാ നീ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ലോകവും അതിലുള്ള സകല ജീവജാലങ്ങളും എന്റെ കോപത്തിൽ, എന്റെ ന്യായവിധിയിൽ നശിക്കാൻ പോവുകയാണ്. എന്നാൽ നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. അങ്ങനെ അതിന്റെ അളവുകൾ കൊടുത്തു. അങ്ങനെ വളരെ ക്ഷമയോടെ, വളരെ എഫർട്ട് എടുത്ത് നോഹ ഈ പെട്ടകം ഉണ്ടാക്കുകയാണ്. പെട്ടകം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുക, നോഹ പ്രസംഗിച്ചു, നീതി പ്രസംഗിയായ നോഹ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്താണ് പ്രസംഗിക്കുന്നത്? പ്രിയ ജനമേ, നമ്മുടെ പാപം നിമിത്തം ദൈവം നമ്മളെ ശിക്ഷിക്കാൻ പോകുന്നു. ഇപ്പോഴത്തെ ഈ ലോകത്തിന്റെ ഈ പോക്കിന് അവസാനം വരാൻ പോവുകയാണ്. ഈ സന്തോഷവും ചിരിയും കളിയുമെല്ലാം മാറാൻ പോവുകയാണ്. ദൈവത്തിന്റെ പെരുവെള്ളങ്ങൾ നമ്മളെ കാത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ കോപത്തിൽ നാം ദഹിക്കാൻ പോവുകയാണ്. ആസന്നമായ വലിയൊരു അപകടം നമ്മളെ കാത്തിരിക്കുകയാണ്. ഭൂമി ഇങ്ങനെ മുമ്പോട്ട് പോവുകയില്ല. ഇതായി ദൈവത്തിന്റെ കൃപയുടെ പെട്ടകമാണ്. ഏതൊരു പാപിക്ക് ഇതിനുള്ളിലേക്ക് കയറാം. ദൈവ കോപത്തിൽ നൊഴിവാകുവാൻ ഈ പെട്ടകത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദയവ് ചെയ്ത് ഈ പെട്ടകത്തിലേക്ക് കയറിയാട്ടെ. പ്രിയമുള്ളവരെ, ഇത് വിശ്വാസത്തിന്റെ പ്രസംഗമാണ്. പ്രസംഗിക്കാനില്ലാതെ ആര് വിശ്വസിക്കും? ആര് വായിക്കാതെ എങ്ങനെ പോകും? ഇത് വിശ്വാസത്തിന്റെ പ്രസംഗമാണ്. പ്രിയമുള്ളവരെ, അന്ന് നോഹയുടെ കാലത്ത് പെട്ടകത്തിൽ കയറണമെങ്കിൽ നിശ്ചയമായിട്ടും അവർ വിശ്വാസത്തിന്റെ പ്രസംഗം കേൾക്കണം. ഒന്ന്, രണ്ട്, അവർ വിശ്വാസത്തിന്റെ ഈ പ്രസംഗം വിശ്വസിക്കണം. ഒന്ന്, കേൾക്കണം. രണ്ട്, അവൻ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? ഏറ്റവും ആസന്നമായ ഭാവിയിൽ എപ്പോഴെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ ഈ നിൽക്കുന്ന ഭൂമി, ഞാൻ ഈ ആയിരിക്കുന്ന വീടുകളും, ഞങ്ങളിപ്പോൾ പണിതിരിക്കുന്ന സകലവും ദൈവത്തിന്റെ കോപത്തിൽ ഒഴുകിപ്പോകും. ഈ പെട്ടകം മാത്രമേ സുരക്ഷിതമായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടകത്തിൽ കയറേണ്ടത് ആവശ്യമാണ്. വിശ്വസിക്കുന്നു. എന്ത് വിശ്വസിക്കുന്നു? കർത്താവേ, ഞാനൊരു മഹാപാപിയാണ്. എനിക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട് അവിടുന്നാണ്. അങ്ങ് മാത്രമേ ന്യായവിധി ജയിക്കുകയുള്ളൂ. ഞാൻ പെട്ടകത്തിലായിരിക്കണം. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, എനിക്ക് വേണ്ടിയാണ് അവിടുന്ന് മരിച്ചത്. ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഞാൻ വിചാരിക്കുക, നിങ്ങൾ സങ്കല്പിച്ചാട്ടെ, നോഹ തന്റെ ശക്തിയേറിയ പ്രസംഗം അവസാനിപ്പിക്കുക എന്ന് വിചാരിച്ചു. പെട്ടകത്തെ കുറിച്ചുള്ള പ്രസംഗം, വിശ്വാസത്തെ കുറിച്ചുള്ള പ്രസംഗം. ഈ തലമുറയിൽ ആരിത് വിശ്വസിക്കുന്നു? ഈ തലമുറ നശിച്ചു പോകുമെന്നും ഈ പെട്ടകത്തിൽ കയറുന്നവന്റെ തലമുടി പോലും അവ സുരക്ഷിതമായിരിക്കും, അവരുടെ തലമുടി പോലും നശിച്ചു പോകുകയില്ല. ആരിത് വിശ്വസിക്കുന്നു? ദൈവത്തിന്റെ ന്യായവിധി ആസന്നമാണ്. ഈ പെട്ടകത്തിൽ കയറുന്നവർ രക്ഷപ്രാപിക്കും. ആര് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ കൈപൊക്കിയാട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആയിരങ്ങൾ പ്രസംഗിക്കാനിരുന്നവരിൽ നിന്ന് ഞാൻ വിചാരിക്കുകയാണ്, ഒരു 100 പേർ കൈപൊക്കി. എന്ത് കൈപൊക്കി? കർത്താവ്, ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ലോകം നശിച്ചു പോകും, ഈ പെട്ടകം നശിക്കത്തില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നു. കേൾക്കുക, വിശ്വസിക്കുക. അടുത്ത പടി വിശ്വാസത്തിന്റെ അനുസരണം. ഈ വിശ്വാസത്തിന്റെ 100 പേരും നോഹയോട് അടുത്തു നിന്നു, നോഹേ പെട്ടകത്തിൽ കയറിയാൽ കൊള്ളാമെന്നുണ്ട്. ഞങ്ങളുടെ ഹൃദയങ്ങളെ വിറച്ചുപോയി. ആസന്നമായ ലോകത്തിന്റെ ശിക്ഷയെക്കുറിച്ച് ഞങ്ങൾ പൂർണ്ണമായ ബോധമുള്ളവരാണ്. ഞങ്ങളുടെ മേൽ വരാൻ പോകുന്ന ദൈവത്തിന്റെ ശിക്ഷയെക്കുറിച്ച് ഞങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. ഏത് വില കൊടുത്തും ദൈവത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പെട്ടകത്തിൽ കയറാൻ ആഗ്രഹിക്കുന്നു. നോഹ പറഞ്ഞു, യു ആർ വെൽക്കം. നിനക്ക് വേണ്ടിയാണ് ഈ പെട്ടകം പണിതത്. നിനക്ക് വേണ്ടതല്ല അതിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചിട്ടുണ്ട്. അന്നയാൾ ചോദിച്ചു, നോഹേ എനിക്കൊരു 100 ആടുണ്ട്. ഹൗ അബൌട്ട് ദാറ്റ്? എനിക്കൊരു 100 ആടുണ്ട്, അതിൽ സ്ഥലമുണ്ടോ? നിനക്ക് സ്ഥലമുണ്ട്, നിന്റെ ആടിന് ഇവിടെ സ്ഥലമില്ല. നോഹേ, ഞാൻ വളരെ വിഷമിച്ച് 1 കിലോ വെള്ളി ഞാൻ വീട്ടിൽ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. എക്സ്ട്രാ 1 കിലോ വെള്ളി ഇത്രയും വലിയ പെട്ടകത്തിൽ വെക്കാൻ സ്ഥലമുണ്ടോ? നിന്റെ വെള്ളിക്ക് ഇവിടെ സ്ഥാനമില്ല. യു ഫോർഗെറ്റ് എവരിതിങ്. നീ ഇതുവരെ സമ്പാദിച്ചതും നിന്റേതെന്ന് കരുതുന്നതും നിന്റെ ജീവിതത്തെ കെട്ടിപ്പണിയാമെന്ന് നീ കരുതുന്നതുമായ എല്ലാത്തിനെയും നീ മറക്കുക, പെട്ടകത്തിന്റെ വാതിക്കൽ അതിനെ ഉപേക്ഷിക്കുക. ഇഫ് യു എൻ്റർ, യു ക്യാൻ എൻ്റർ ഓൺലി യു. നിനക്ക് മാത്രം ഈ പെട്ടകത്തിലേക്ക് കയറാം. നോഹയുടെ കാലത്ത് ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ പെട്ടകത്തിൽ കയറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഓരോരുത്തരോടെ ചോദിക്കാം. യു ഫോർഗെറ്റ് യുവർ ഹൗസ്, യു ഫോർഗെറ്റ് യുവർ ജോബ്, യു ഫോർഗെറ്റ് യുവർ പൊസഷൻസ്. നീ ഇതുവരെ സമ്പാദിച്ച് നിന്റെ എന്ന് കരുതുന്നതുമായി എല്ലാത്തിനെയും നീ മറക്കുക, അതിന്റെ മേലുള്ള പിടുത്തം നീ വിടുക, അതാർക്കെങ്കിലും വേണ്ടി വിട്ടുകളയുക. നീ എന്റെ പെട്ടകത്തിലേക്ക് കയറുക. നീ ബാംഗ്ലൂർ സിറ്റിയിൽ ഇന്നാണ് 2014 ഒക്ടോബർ മാസത്തിലാണ് പെട്ടകം പണിതിരിക്കുന്നത് വയ്ക്കുക. പെട്ടകത്തിന്റെ വാതിക്കൽ നിന്ന് നോഹ പ്രസംഗിക്കുകയാണ്, ജീവരക്ഷയ്ക്കായി പെട്ടകത്തിലേക്ക് ഓടിക്കയറുക, സകലത്തെയും മറക്കുക. എന്റെ ചോദ്യങ്ങൾക്കെല്ലാം പെട്ടകത്തിൽ ഉത്തരമുണ്ട്. നാളെ ഞാൻ എങ്ങനെ ജീവിക്കും? ഇതിന്റെ ഉള്ളിലുണ്ട്, ദൈവം കരുതിയിട്ടുണ്ട്. എന്റെ ഭാവി എന്താണ്? എന്റെ ഉള്ളിലുണ്ട്. എന്റെ മക്കളുടെ അവസ്ഥ ഇതിന്റെ ഉള്ളിലുണ്ട്. യു കം ഫോർഗെറ്റ് ദ വേൾഡ്. നിങ്ങളോട് തന്നെ ചോദിക്കുക, സർവ്വജാതികളുടെ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിനാണ് പൗലോസ് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. നിങ്ങൾ വിശ്വസിപ്പീൻ, വിശ്വസിപ്പീൻ എന്ന് കൈപൊക്കുന്നിടത്ത് പൗലോസിന്റെ ശുശ്രൂഷ അവസാനിക്കുന്നില്ല. കൈപൊക്കുന്നതല്ല വിശ്വാസം. യാക്കോബ സഭയ്ക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, വിശ്വാസ പ്രമാണം ഏറ്റുപറയുന്നതാണ് വിശ്വാസമെന്ന്. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെ ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സർവശക്തിയുള്ള പിതാവായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഒരു മനുഷ്യൻ മരിക്കുന്നത് ഭാഗ്യമരണം എന്നവർ പറയുന്നത്, അപ്പൻ മരിക്കുന്ന സമയത്ത് മകൻ അടുത്ത് നിന്ന് കയ്യാൽ പിടിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ആ ചൊല്ലുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ ആത്മാവ് മുകളിലേക്ക് പോയാൽ ഇദ്ദേഹം വിശ്വാസത്തോടെ മരിച്ചുവെന്ന് അതാ ഏറ്റവും വലിയ ഭാഗ്യമരണമായി കണക്കാക്കുന്നത്. പെന്തക്കോസ്തുകാരുടെ തെറ്റിദ്ധാരണയുണ്ട്, കൈവക്കുന്നതാണ് വിശ്വാസം. നിന്റെ കൈവക്കൽ നിന്നെ പെട്ടകത്തിന്റെ ഉള്ളിൽ എത്തിക്കത്തില്ല. പെട്ടകത്തിന്റെ പുറത്തിരുന്നുള്ള കൈവക്കലല്ല, പെട്ടകത്തിന് പുറത്തുള്ള കലാപരിപാടികളല്ല, പെട്ടകത്തിന് പുറത്തുള്ള സുവിശേഷ വേലയല്ല, പെട്ടകത്തിന്റെ പുറത്ത് ടെന്റ് ഇട്ടി മൈക്ക് വെച്ച് പ്രസംഗിക്കുന്നതല്ല നിന്റെ വിശ്വാസം. വിശ്വാസം അനുസരണീയ. നശിച്ചു പോകുന്ന ലോകത്തേക്കാൾ നശിക്കാത്ത പെട്ടകത്തെ ഞാൻ വിലയുള്ളതായി കാണും. നശിച്ചു പോകുന്ന ലോകത്തിന് ഞാൻ ഇടുന്ന വില ആനമൊട്ട, നശിച്ചു പോകാത്ത പെട്ടകത്തിന് മാത്രം ഞാൻ വില കൽപ്പിക്കുന്നു. ജീവിതത്തിൽ യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതാണ് വിശ്വാസ ജീവിതം, ക്രിസ്തീയ ജീവിതമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വിശ്വാസത്തിൽ യേശുവിന് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും നാലാം സ്ഥാനവും അവസാനത്തെ വരെയുള്ള സകല സ്ഥാനങ്ങളും യേശുവിന് കൊടുക്കുമ്പോൾ മറ്റൊന്നിനും സ്ഥാനമില്ലാതായി തീരുന്നിടത്താണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം. വിശ്വാസത്തിന്റെ അനുസരണം എന്ന് പറയുന്നത്, വിശ്വാസത്തിന്റെ അനുസരണം എന്ന് പറയുന്നത് ലോകത്തിന്റെ മേലുള്ള പിടികളെ വിട്ടിട്ട് ലോകത്തിന്റെ വേരുകളെ അറുത്തു മാറ്റിയിട്ട് പെട്ടകത്തിലേക്ക് മാത്രം ഉറക്കെ പിടിക്കുന്നു. നാളെ നീ എങ്ങനെ ജീവിക്കുമെന്നുള്ള ചോദ്യത്തിന് ലോകത്തിൽ ഒന്നിനെയും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനില്ലാതെ പെട്ടകത്തെ മാത്രം ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നിടത്താണ് വിശ്വാസത്തിന്റെ അനുസരണം എന്ന് പറയുന്നത്. പ്രിയമുള്ളവർ കേൾക്കുക, വിശ്വസിക്കുക, അനുസരിക്കുക. അന്ന് ആ കാലത്ത് നോഹയുടെ കാലത്ത് ഞാൻ വിചാരിക്കുകയാണ്, നോഹയുടെ കാലത്ത് ഈ നോഹയുടെ പ്രസംഗത്തെ, ഈ വിശ്വാസത്തിന്റെ പ്രസംഗത്തെ പാടേ തള്ളിക്കളഞ്ഞ് പരിഹസിച്ചവർ, അന്ത്യകാലത്ത് പരിഹാസികളുണ്ടാകും. അവന്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്തം എവിടെ? എല്ലാം മുമ്പേ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നല്ലോ എന്ന് പറയുന്ന പരിഹാസികളുണ്ടാകും. ശരിയാണ്, നോഹയുടെ കാലത്ത് ഇത്ര ആസന്നമായ ദൈവിക ന്യായവിധിയുടെ മുമ്പിൽ അതിനെ ലെവലേഷൻ കൂസാക്കാതെ, ദൈവം തുറന്നു വെച്ച ഈ വാതിലിന് അവശേഷം വില കൽപ്പിക്കാതെ, നോഹയ്ക്ക് ഭ്രാന്താണ്, നോഹ വിളിച്ചു പറഞ്ഞ മെസ്സേജ് ശുദ്ധ പൊട്ടത്തരമാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന വലിയൊരു കൂട്ടം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഉണ്ടായിരുന്നു, ഏത് തലമുറയിൽ ഉണ്ടായിരുന്നു. അവർ നിശേഷം 1% പോലും നോഹയുടെ മെസ്സേജിനെ വിശ്വസിക്കാത്തവരാണ്. നമുക്കറിയാം, പെരുവെള്ളങ്ങൾ പൊങ്ങി വന്നപ്പോൾ അവർ ഈയം പോലെ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോവാനിടയായി തീർന്നു. സത്യം. പക്ഷേ അവർക്ക് അതിനെക്കുറിച്ച് റിഗ്രറ്റ് ഒന്നുമില്ല. കാരണം ഇത് ഞങ്ങൾക്ക് വരേണ്ടതാണ്, ഇത് ഞങ്ങൾ വിധിച്ചതാണ്. ഞങ്ങൾ നോഹയുടെ മെസ്സേജ് 1% പോലും വിശ്വസിച്ചിട്ടില്ല. ഞങ്ങൾ ഉപദേശിമാരുടെ ബൈബിളിനെ ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. ഉപദേശിമാരുടെ വയറ്റപ്പെടുപ്പിനുള്ള കാര്യമാണെന്ന് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഇത് വരുന്നത് ന്യായമാണ് എന്ന് പറഞ്ഞും കൊണ്ട് അവർ മുങ്ങിപ്പോയി. ഓക്കെ, തീർന്നു. നോഹ പ്രസംഗിച്ച മെസ്സേജിനെ പൂർണ്ണമായും വിശ്വസിച്ച ഒരു കൂട്ടമുണ്ടായിരുന്നു, 8 പേർ പൂർണ്ണമായും വിശ്വസിച്ചവർ. കർത്താവേ, അങ്ങ് നോഹ എന്ന പ്രവാചകനോട് വിളിച്ചു പറയുന്ന അങ്ങയുടെ ദൈവിക സന്ദേശത്തെ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ, ചോദ്യം ചെയ്യാതെ 100% ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റെടുത്ത് അനുസരിച്ചവർ 8 പേർ, തീർത്തും തള്ളിക്കളഞ്ഞവർ വലിയൊരു കൂട്ടം, തീർത്തും അനുസരിച്ചവർ 8 പേർ. ഇതിന്റെ ഇടയിൽ 1% വിശ്വസിച്ചവർ, 2% വിശ്വസിച്ചവർ, 3% വിശ്വസിച്ചവർ, 10% വിശ്വസിച്ചവർ. അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു നിങ്ങൾ വിചാരിക്കുക? 25% വിശ്വസിച്ചവർ, 75% വിശ്വസിച്ചവർ, 99% വിശ്വസിച്ചവർ. ഇവരൊക്കെ എങ്ങനെ പ്രതികരിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കാവോ? രസകരമായിരിക്കും. 10% വിശ്വസിച്ചവരെ, അല്ലെങ്കിൽ അതെ, 10% വിശ്വസിച്ചവരെ ഞാൻ പരിചയപ്പെടുത്താം. നോഹയുടെ ആത്മനിറവുള്ള ഈ പ്രസംഗം കേട്ടപ്പോ കിടുകിട വിറച്ചു. കർത്താവേ, സത്യമാണ്, കർത്താവേ, ഞാൻ എല്ലാം ഉപേക്ഷിക്കേണ്ടതാണ്, കർത്താവേ, പെട്ടകത്ത് ഞാൻ കയറേണ്ടതാണ്. അവരുടെ ഹൃദയം പടച്ചു, അവർ തീരുമാനമെടുത്തു, അവർ പന്തൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, അവരുടെ തീരുമാനം ആവിയായി പോയി. അവർ വീട്ടിൽ ചെന്നു, ജോലിസ്ഥലത്തെത്തി, അവർ വീണ്ടും അവിശ്വാസിയായി. 10% വിശ്വസിച്ചു. അടുത്ത ഞായറാഴ്ച വീണ്ടും അവർ ആവേശത്തോടെ നോഹയുടെ പ്രസംഗം കേൾക്കാനെത്തി. നോഹ പെട്ടകത്തിന്റെ നീളത്തെ കുറിച്ച്, പൊക്കത്തെ കുറിച്ച്, വണ്ണത്തെ കുറിച്ച്, വരാൻ പോകുന്ന വെള്ളത്തിന്റെ പൊക്കത്തെ കുറിച്ച് എല്ലാം പ്രസംഗിച്ചപ്പോൾ വീണ്ടും എന്റെ ഹൃദയം പടച്ചു. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, ഈ ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എന്റെ യേശുവിന്റെ സന്നിധി പോയാൽ മതി, ആരുണ്ട് സമർപ്പിക്കാൻ? ഇവര് കൈയുയർത്തി സമർപ്പിച്ചു. സന്ധ്യയായി, ഉഷസ്സുമായി. പിറ്റേ ദിവസം തീരുമാനമാവിയായി പോയി. ഓഫീസിൽ ചെന്നപ്പോ എന്റെ അടുത്തിരിക്കുന്ന ലോക മനുഷ്യൻ ഇവിടെ പുതിയ ഹുണ്ടായി, പുതിയ മോഡൽ കാറിനെ കുറിച്ച് സംസാരിക്കുന്നു, ഞാനും സംസാരിക്കുന്നു. വെള്ളപ്പൊക്കം മറന്നുപോയി, പെട്ടകം മറന്നുപോയി, കൃപ മറന്നുപോയി, എല്ലാം മറന്നുപോയി. എന്റെ സംസാരം, പുതിയ മോഡലിന് ഏറ്റവും കുറഞ്ഞ ലോൺ എവിടെ നിന്ന് കിട്ടും, ഏറ്റവും കുറഞ്ഞ EMI എവിടെ സംഘടിപ്പിക്കാം? 10% വിശ്വാസിയെ ഞാൻ അവതരിപ്പിച്ചു. ഇനി 90%, ഇടയ്ക്കുള്ള എല്ലാം പറയുന്നില്ല, 90%, 95%, A+ ഗ്രേഡ് കിട്ടി വിശ്വാസികളെ പരിചയപ്പെടുത്തുകയാണ്. ഇവർ 90% വിശ്വസിച്ചു. കർത്താവേ, ശരിയാ, സംഭവം ശരിയാണ്, ലോകത്തിലെ സകല മനുഷ്യരുടെയും ഹൃദയത്തിലെ നിരൂപണങ്ങളെല്ലാം ദോഷമുള്ളതാണ്, കർത്താവേ, ഞങ്ങളത് വിശ്വസിക്കുന്നു. ഞങ്ങൾക്കത് മറക്കാൻ കഴിഞ്ഞില്ല. നോഹയുടെ മെസ്സേജ് ഊണിൽ ഉറക്കത്തിൽ ഞങ്ങൾ പിന്തുടരുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യാൻ ഏകാഗ്രത കിട്ടുന്നില്ല. കാരണം ആസന്നമായ ആ ന്യായവിധി എത്രയും ആസന്നമാണെന്നുള്ള ബോധ്യം ഞങ്ങൾ വന്നിരിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ കൂടാരത്തിന്റെ കുറ്റികളെ പറിക്കുകയാണ്. ഞങ്ങളിതാ കൂടാരം പെട്ടകത്തോട് ചേർത്തടിക്കുകയാണ്. ഇത് നോഹയുടെ പെട്ടകമാണെങ്കിൽ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്താ
ഇതാ ഇപ്പോൾ നിങ്ങളുടെ കൂടാരം എത്രത്തോളം
ഈ 99% വിശ്വാസികളുടെ വിശ്വാസം കേക്കണമേ, കർത്താവേ മഴ പെയ്താൽ ഞങ്ങൾ ഇവിടെയാണ്, മഴ പെയ്യുന്നിടത്തോളം ഞങ്ങൾ ഇവിടെയാണ്. മഴ പെയ്യുന്നത് വരെയും ഞങ്ങൾ ലോകത്തെ ആസ്വദിക്കട്ടെ, മഴ പെയ്യുന്നത് വരെയും ഞങ്ങൾ ലോകത്തിൽ നിന്ന് നേടട്ടെ, മഴ പെയ്യുന്നവരെയും ഞങ്ങൾ ലോകത്തിൽ നിന്ന് വെട്ടിപ്പിടിക്കട്ടെ. കർത്താവേ ഞങ്ങൾ അത്രയധികം വിശ്വസിക്കുന്നു, അതുകൊണ്ട് വി ലിവ് നെക്സ്റ്റ് ടു ദിസ് ആർക്ക്. പൂജ്യം ശതമാനം വിശ്വസിച്ചവർ, 10% വിശ്വസിച്ചവർ, 50% വിശ്വസിച്ചവർ, 90% വിശ്വസിച്ചവർ, 99% വിശ്വസിച്ചവർ എല്ലാവരും പെട്ടകത്തിന് പുറത്താണ്. 100% വിശ്വസിച്ചവർ പെട്ടകത്തിന്റെ അകത്താണ്. വാട്ട് മേക്സ് ദ ഡിഫറൻസ്? സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് ഞാൻ കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചു. വിശ്വാസം കൈപൊക്കി പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമല്ല. നോഹയുടെ കാലത്ത് പെട്ടകത്തിന്റെ ഉള്ളിലിരുന്നവർ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളത് പ്രഖ്യാപിച്ചത് അവരുടെ കൈകളല്ല, അവരുടെ വിശ്വാസത്തിന്റെ തെളിവ് അവർ ഉയർത്തിയ കൈകളല്ല, അവരുടെ വിശ്വാസത്തിന്റെ തെളിവ് അവർക്ക് ലോകവുമായിട്ടുള്ള വേർപാടാണ്. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും. ഞാനിങ്ങനെ സങ്കല്പിക്കാറുണ്ട്, നോഹയുടെ കാലത്ത് ആ വലിയ ഗോവണിയിലൂടെ പെട്ടകത്തിലേക്ക് കയറിപ്പോയ 8 പേരുടെ വിശ്വാസത്തിന്റെ അനുസരണം, അവരുടെ ആടുമാടുകളെല്ലാം അവിടെയാണ്, അവരുടെ കാളകളും സമ്പത്തെല്ലാം പുറത്താണ്. നിശ്ചയമായിട്ടും പെട്ടകം പണിയാനുള്ള ആസ്തിയുള്ള മനുഷ്യനാണ് നോഹ എങ്കിൽ സമ്പന്നനായ ഒരു മനുഷ്യനാണ് നോഹ. അവന്റെ സമ്പത്തും അവന്റെ വയലുകളും അവന്റെ പറിക്കാറായ മുന്തിരിങ്ങകളും അവന്റെ കാഴ്ച കിടക്കുന്ന തെങ്ങും എല്ലാം പുറകിലിട്ടിട്ട് അവന്റെ കൂടാരവും അതിലെ മുഴുവൻ പാത്രങ്ങളും അവൻ ഈ ലോകത്തിൽ നേടിയതെല്ലാം പുറകിലെറിഞ്ഞിട്ട് വലിയൊരു കൂട്ടം കൂക്കി വിളിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, പരിഹസിക്കാൻ കാരണമുണ്ട്. കപ്പൽ പണിയേണ്ടത് കടലിനോട് ചേർന്നാണ്, കരയ്ക്ക് ഇതുവരെ ഒരു പൊട്ടനും കപ്പൽ പണിതിട്ടില്ല. നോഹ കപ്പൽ പണിത് വീടിന്റെ മുറ്റത്ത് തടി കിട്ടുന്നിടത്ത് തന്നെയാണ്. അന്നേ പരിഹാസം തുടങ്ങിയതാണ്. പണിയുന്ന ആശാരിമാർ ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് ചോദിച്ചതാണ്, എടാ ഊവേ ഇങ്ങേര് ഇതെന്തുവാണ് ഈ പണിയുന്ന, ഈ പെട്ടക ഏത് കടലിൽ കൂടെ തള്ളി ഇറക്കാന്? എടോ നീ എന്തിനാടാ അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ? നിനക്ക് വൈകുന്നേരം 250 രൂപ കിട്ടുന്നില്ലേ? ഇത് വെള്ളത്തിൽ കിടക്കും, ഇത് പൊങ്ങോ മറിയോ, നിനക്ക് ഇത് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞതിന്റെ സാരം, ഇവര് വിശ്വസിച്ചിട്ടല്ല ഈ പെട്ടകത്തിന്റെ ആണികളെ അടിച്ചത്, അവർ കൂലിക്ക് വേണ്ടിയാണ് അത് ചെയ്തത്. അവന്റെ അയൽക്കാർ, അവന്റെ നാട്ടുകാർ, അവന്റെ സ്നേഹിതർ, അവന്റെ ചാർച്ചക്കാരൻ ഒരുത്തൻ കയറിയോ, എല്ലാവരും പരിഹാസ പാത്രമായി, നിന്ദാപാത്രമായി, പൊട്ടനായി, ബുദ്ധിയില്ലാത്തവനായി, ഏതോ കേട്ട ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി ജീവിതത്തെ ഹോമിക്കുന്നവൻ, ലോകത്തെ ആസ്വദിക്കാതെ, ഈ ലോകത്തിൽ ഒന്നും നേടാതെ മണ്ടൻ, തനിക്കുള്ളത് മുഴുവൻ ദൈവ വചനത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തവൻ, തന്റെ ആയുസ്സും തന്റെ സമ്പത്തും തന്റെ സകലതും ദൈവ വചനം, അവൻ മാത്രം വിശ്വസിക്കുന്ന ദൈവ വചനത്തിന് വേണ്ടി എറിഞ്ഞു കൊടുത്തവൻ, അവനെ എങ്ങനെ യാത്രയാക്കിയെന്ന് നിങ്ങൾ വിചാരിക്കുക. നോഹയും കുടുംബവും പെട്ടകത്തിലേക്ക് കയറുമ്പോ എങ്ങനെയുള്ള യാത്രയായ്പ് കൊടുത്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? കൂക്കുവിളികളുടെ മധ്യത്തിൽ ദാണ്ടടാ ഒരു പൊട്ടൻ പെട്ടകത്തിലേക്ക് കയറുന്നു. അവന്റെ ആടുകൾ നമുക്കുള്ളതാണ്, അവന്റെ കാളകൾ നമുക്കുള്ളതാണ്, അവന്റെ മുന്തിരിത്തോട്ടം നമുക്കുള്ളതാണ്. ഇതുപോലെ 10 പൊട്ടന്മാരും കൂടെ കയറിയായിരുന്നെങ്കിൽ നമുക്ക് എന്ത് രസമായിരുന്നു. കയറട്ടെ എന്നും പറഞ്ഞ് കൂക്കുവിളികളുടെ നടുവിൽ ഒരു മനുഷ്യൻ പോലും, ലോകത്തിലെ ഒരു മനുഷ്യൻ പോലും ഇവരുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തികളെ അംഗീകരിക്കാതിരുന്നപ്പോൾ സകല നിന്ദയുടെയും പരിഹാസത്തിന്റെയും നഷ്ടത്തിന്റെയും നടുവിൽ നോഹയും കുടുംബവും ദൈവവചനത്തെ വിശ്വസിച്ചു. നിങ്ങൾ എന്നോട് പറ എത്ര ശക്തമാണ്.
അവരുടെ ചുവടുകൾ പ്രഖ്യാപിച്ചു, അവരുടെ ജീവിതം പ്രഖ്യാപിച്ചു 100%.
പരിശോധിച്ചാട്ടെ, ഞാൻ ഈ ദൈവത്തിന്റെ മെസ്സേജ് എത്ര ശതമാനം വിശ്വസിക്കുന്നു? ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ.
ഈ സകല ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോകത്തിന് എന്ത് വിലയിടുന്നു?
ചിന്തിക്കാവോ?
നോഹ ലോകത്തിനിട്ട വില ഞാൻ പറയാം. മറ്റുള്ളവർ ലോകത്തിന് 100% വിലയും ദൈവവചനത്തിന് 0% വിലയും ഇട്ടപ്പോൾ നോഹ ഉപദേശി ലോകത്തിനിട്ട വില പട്ടപ്പൂജ്യം. അത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന നോഹയുടെ പ്രസംഗത്തിൽ നിന്നല്ല. നോഹ പ്രസംഗത്തിൽ എത്ര വാക്ചാതുര്യമുള്ളവനായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നോഹ ലോകത്തിനിട്ട വില പൂജ്യമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് അവന്റെ ജീവിതത്തിൽ നിന്നാണ്. നമ്മുടെ ജീവിതത്തെ കാണുന്നവർ എന്ത് പറയുന്ന ലോകത്തിനിട്ടിരിക്കുന്ന വില എന്ത് മാത്രമാണ്? പ്രിയമുള്ളവരെ, വിശ്വാസത്തിന്റെ അനുസരണം എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ കേൾവി, വിശ്വസിക്കുന്നത് വിശ്വാസത്തിന്റെ അനുസരണം. പ്രിയമുള്ളവരെ, പത്രോസിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, അവൻ ദൈവത്തിന്റെ വചനം കേട്ടു. അവന്റെ പടകിലേക്ക് യേശു വന്നു, അവനോട് ദൈവത്തിന്റെ വചനം സംസാരിച്ചു, നീ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുക. അവനത് അനുസരിച്ചു, കേട്ടു, വിശ്വസിച്ചു, അനുസരിച്ചു. അടുത്ത തവണയും ദൈവം അവന് സംസാരിക്കുകയാണ്, എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം. അവൻ കേട്ടു, അവൻ വിശ്വസിച്ചു, അവൻ അനുസരിച്ചു. ഇതിൽ തന്നെ അവൻ ഏറ്റവും കൂടുതൽ വില കൊടുത്ത് ഏത് ഭാഗത്താണെന്ന് ചിന്തിക്കുക. അവൻ ദൈവത്തിന്റെ, അവൻ പടകിലിരുന്ന് ദൈവത്തിന്റെ വചനം കേട്ടു. അവന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിലയും അവന് കൊടുക്കേണ്ടതായിട്ടില്ല. അവൻ പടകിലിരുന്ന് ദൈവത്തിന്റെ വചനം വിശ്വസിച്ചു. ഇത് ദൈവപുത്രനാണെന്നും അനുഗമിക്കാൻ കൊള്ളാവുന്നവനാണെന്നും ഇവൻ എന്നെ കരുതാൻ മതിയായവനാണെന്നും ഞാൻ എന്റെ ഭാര്യയെ മക്കളെ ഇട്ടിട്ട് പോന്നാലും ഇവൻ എനിക്ക് മതിയായവനാണെന്നും വിശ്വസിച്ചു. അവന്റെ ഹൃദയത്തിൽ ആ വചനം വിശ്വാസമായി പരിണമിച്ചു. ഉപകർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അനുഗമിക്കുന്നു. അവൻ വിശ്വസിച്ചു. അടുത്തതായിട്ട് അവൻ സകലവും ഉപേക്ഷിച്ച് യേശുവിന്റെ പുറകെ യാത്രയായി. ഞാൻ വിചാരിക്കുക, ഞാൻ ഇങ്ങനെ മനസ്സിൽ സങ്കല്പിക്കാറുണ്ട്, പത്രോസിന്റെ ഭാര്യയും മക്കളും, ഭാര്യയോട് ആരോ പറഞ്ഞു, എടി ഇട്ടേച്ചു പോയിടി, അവൻ പോയിടി, ഏതോ ഒരു നസറായന്റെ പുറകെ അവൻ പോവാടി പറഞ്ഞു കാണും. പത്രോസിന്റെ ഭാര്യ ഇവിടുത്തെ നൈറ്റി ആയിട്ട് തുണിയൊന്നും മാറാതെ അതൊക്കെ സാരിയൊക്കെ എക്കടെ കുത്തിക്കൊണ്ട് കഴങ്കത്തടിച്ചോണ്ടും, എന്നെ ഇട്ടേച്ചു പോവാടോ മനുഷ്യ, എന്നെയും പിള്ളേരെ ആരും നോക്കുകടോ, ഇയാൾക്ക് എന്തുവാണ് ഒരു ഉത്തരവാദിത്വം വേണ്ടത് അല്ലേ? ആദ്യം അങ്ങനെയൊന്നും പറഞ്ഞു കാണില്ല, ആദ്യം സ്നേഹത്തിന്റെ ഭാഷയിലേ പറഞ്ഞു കാണും. ആദ്യം കരഞ്ഞു കാണും, പിഴിഞ്ഞു കാണും, എന്നാൽ ഇത്ര കണ്ണിച്ചോരയില്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഞങ്ങളെ ആരും നോക്കും. പുറകാലെ ഒരു 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 ഇമോഷണൽ സക്സസിന് വേണ്ടി പിള്ളേരെയും കൊണ്ടുവന്നിട്ടുണ്ടാവും, വിളിക്കണം അപ്പം, വിളിക്കണം വിളിക്കണം. പിള്ളേരെല്ലാവരും നിരന്ന് നിന്ന് എന്റെ എനിക്കാണെങ്കിൽ 4 പിള്ളേരുടെ അപ്പ, ഞങ്ങളെ ഇട്ടിട്ട് പോവുകയാണ്, പറഞ്ഞു തരൂ, ഞങ്ങളെ ആരും നോക്കും, ഞങ്ങളുടെ ഭാവി എന്താണ്? പത്രോസും ഭാര്യയും മക്കളും ഉള്ള ഒരു പച്ച മനുഷ്യനല്ലായിരുന്നോ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നാൽ ദൈവദൂതനായിരുന്നോ? നമ്മളെപ്പോലെ മച്ചയും മാംസമുള്ള ഒരു മനുഷ്യനല്ലായിരുന്നോ? നമ്മളെപ്പോലുള്ള എല്ലാ വൈകാരിക ബന്ധനങ്ങളുള്ള ഒരു മനുഷ്യനല്ലായിരുന്നോ? നമ്മളെപ്പോലെ എല്ലാ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു മനുഷ്യനല്ലായിരുന്നോ?
വിശ്വാസത്തിന്റെ അനുസരണം, ഉറച്ച ചുവടുവയ്പ്പുകളോടെ, പുറകിൽ നിന്നുള്ള സ്നേഹത്തിന്റെ വലികളെ ശ്രദ്ധിക്കാതെ, പുറകിൽ നിന്നുള്ള ആഹ്വാനങ്ങളെ ശ്രദ്ധിക്കാതെ, പിമ്പിലുള്ളതും മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് പരമവിളിയുടെ ബിരുദനായി ബ്ലാക്കിലേക്ക് ഓടുന്നു. പത്രോസിന്റെ ആ വാക്കുകളെ, പത്രോസിന്റെ ആ ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്ന ആ വാക്കുകളെ ശ്രദ്ധിക്കണമേ. പിന്നെ അവൻ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലതും വിട്ട് യേശുവിനെ അനുഗമിച്ചു. ഓർഡർ ശ്രദ്ധിക്കണമേ. ഒന്നാമത് അവൻ സകലതും വിട്ടു, രണ്ടാമത് അവൻ യേശുവിനെ അനുഗമിച്ചു. ഒരു മനുഷ്യൻ തനിക്കുള്ളതെല്ലാം വിട്ടു പിരിയുന്നില്ല എങ്കിൽ അവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. പിന്നെ അവൻ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് സകലതും വിട്ട്, സകലതും തള്ളിക്കളഞ്ഞ് യേശുവിനെ അനുഗമിച്ചു. പ്രിയമുള്ളവരെ, വിശ്വാസത്തിന്റെ അനുസരണം എന്ന് പറയുന്നത് യേശുവിനെ അനുഗമിക്കുന്നതല്ല, സ്റ്റെപ്പ് നമ്പർ വൺ. പെട്ടകത്തിൽ കയറുന്നതല്ല, സ്റ്റെപ്പ് നമ്പർ വൺ. യേശുവിനെ അനുസരിക്കുന്നത് സ്റ്റെപ്പ് നമ്പർ ടു ആണ്. പെട്ടകത്തിൽ കയറുന്നത് സ്റ്റെപ്പ് നമ്പർ ടു ആണ്. സ്റ്റെപ്പ് നമ്പർ വൺ, സകലതും ഉപേക്ഷിച്ചിട്ട്, സകലതും ഉപേക്ഷിക്കാതെ യേശുവിനെ അനുഗമിക്കുന്നത് വട്ടപ്പൂച്ചമാണ്. ഞാൻ പിമ്പിലുള്ളതും മറന്നും മുമ്പിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് പരമവിളിയുടെ വിരുദ്ധനായി ലക്കിലേക്ക് ഓടുന്നു. ലോത്തിന്റെ ഓട്ടം നമുക്കറിയാം. അവൻ സോദോം പട്ടണത്തിൽ നാളെ വെളുക്കുന്നതിന് മുമ്പേ തീ വീട് നശിക്കാൻ പോകുന്ന സോദോം പട്ടണത്തെ വിട്ട് അവൻ ഓടുമ്പോൾ ദൂതന്മാർ പറഞ്ഞ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് പിന്തിരിഞ്ഞ് നോക്കരുത്, ആ കാണുന്ന മലയിലേക്ക് ഓടിപ്പോക. അവൻ ഓടുമ്പോൾ അവന്റെ ഓട്ടത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, അവൻ വിട്ടിട്ടു പോകുന്ന പട്ടണം അവനിൽ നകന്നകന്നകന്നകന്ന് പോകും. അതിന്റെ ആർപ്പുവിളികൾ, അതിന്റെ ഉല്ലാസങ്ങൾ, അതിന്റെ കോമളത്വം, അതിന്റെ ആകർഷകത്വം, അതിൽ നിന്ന് അവൻ അകന്ന് 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 മാറുമ്പോൾ, അവൻ യഥാർത്ഥത്തിൽ ഓടുമ്പോൾ അവൻ എത്തിപ്പെടേണ്ടതായ പട്ടണം അവനോട് അടുത്തടുത്തടുത്ത് വരികയാണ്. അല്ലാതെയുള്ള ഓട്ടമുണ്ട്, സകലം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുന്നതും, അല്ലാതെയുള്ള ഓട്ടമുണ്ട്. ഇത് രണ്ടിന്റെ ഡിസ്റ്റൻസ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഓട്ടം അങ്ങനെ ഓടാൻ അറിയാവും, ഓടുകയാണ്, പിമ്പിലുള്ളത് അകലത്തും ഇല്ല, മുമ്പിലുള്ളത് അടുക്കത്തും ഇല്ല. അങ്ങനെ ഓടാൻ പറ്റുമോ? ഓടാൻ പറ്റും. പഠിപ്പിക്കാം. ഇനി അതെങ്കിലും പഠിപ്പിക്കാം, വേറെ ഓട്ടം പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ. ഇവിടെ ഈ ട്രെഡ്മിൽ എന്ന് പറയുന്ന സാധനമുണ്ടോ, എക്സസൈസിന് വേണ്ടിയുള്ള സാധനം? നിങ്ങൾ അടുത്ത വീട്ടിലെ ബാൽക്കണിയിൽ അതിട്ടിട്ട് ആൾക്കാർ കയറി സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഓടുന്ന ഓട്ടം കാണുന്നു. എന്നാ ചത്ത് കിടന്ന ഇവിടുന്ന് വേർത്ത് കുളിച്ച് കിതച്ച് ഇടയ്ക്ക് കുപ്പിയിലെ വെള്ളം കുടിച്ച് വാച്ചിലേക്ക് നോക്കി, എന്തോ ഒരു ഓട്ടമാണ് പറയുക. ഫാന്റാസ്റ്റിക്. ഓടുവാണെങ്കിൽ ഇങ്ങനെ ഓടണം. ഒന്നും വിടുന്നതുമില്ല, ഒന്നും നേടുന്നതുമില്ല, ഒന്നിനോടും അകലുന്നതുമില്ല, ഒന്നിനോടും അടുക്കുന്നതുമില്ല. എവിടെ ഓട്ടം ആരംഭിച്ചോ അവിടേക്ക് ഇറങ്ങുകയാണ് ഓട്ടം കഴിഞ്ഞ്. പൗലോസ് ഓടിയതിങ്ങനെയല്ല, അബ്രഹാം ഓടിയതിങ്ങനെയല്ല, വിശുദ്ധന്മാർ ഓടിയതിങ്ങനെയല്ല. ഉപേക്ഷിച്ചിട്ട് ഓടുകയാണ്, മറന്നിട്ട് ഓടുകയാണ്, ചിലതിനോടാഗ്രഹിക്കുകയാണ്. ഓരോ ദിവസവും ഈ ലോകത്തിന്റെ മോഹങ്ങൾ കിട്ടുപോവുകയാണ്, ഈ ലോകത്തിലേക്കുള്ള അവയവങ്ങൾ, ഇന്ദ്രിയങ്ങൾ നശിച്ചു പോവുകയാണ്. ലോകത്തെ ഞാൻ കാണുന്നില്ല, ഞാൻ ലോകത്തിലാണെങ്കിലും, ഞാൻ ഈ ബാംഗ്ലൂർ സിറ്റിയുടെ നടുവിലാണെങ്കിലും ഞാനതിനെ കേൾക്കുന്നില്ല, ഞാനതിനെ കാണുന്നില്ല, ഞാൻ എൻ്റെ പ്രിയനെ കാണുകയാണ്. ഞാൻ ഈ ബാംഗ്ലൂർ സിറ്റിയുടെ പൊളപ്പിന്റെ നടുവിലൂടെ നടക്കുമ്പോൾ ഇതിന്റെ ആരവങ്ങൾ എന്റെ ചെവിയിൽ എത്തുന്നില്ല. കുരിശിലെ സ്നേഹത്താൽ എന്റെ ഹൃദയം നിറയുക. ഇന്നലേക്കാൾ ഞാൻ എന്റെ പ്രിയന്റെ മുഖം തേജസ്സോടെ കാണുകയാണ്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുകയാണ്. വിശ്വാസത്തിന്റെ അനുസരണം എന്ന് പറയുന്നത് യേശുവിനെ അനുഗമിക്കുന്നതല്ല, അതിനു മുമ്പേ സംഭവിക്കേണ്ടത് ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിക്കുന്നതാണ്. പകുതി ഉപേക്ഷിക്കുന്നതല്ല, 99% ഉപേക്ഷിക്കുന്നതല്ല, വെട്ടിയെറിയുന്നതാണ്. അവർക്ക് ലോകത്തെയും ദൈവത്തെയും സേവിപ്പാൻ സാധ്യമല്ല. നിനക്ക് രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ സാധ്യമല്ല. പത്രോസേ, നിന്റെ വലയെ മറക്കാതെ, നിന്റെ വള്ളത്തെ മറക്കാതെ, നിന്റെ ഗലീലക്കടലിനെ മറക്കാതെ ഈ ഗുരുവിന്റെ പുറകെ പോകാൻ നിനക്ക് സാധ്യമല്ല. ആ ഗലീലക്കടലിന്റെ ആ അതിന്റെ തീരത്ത് ഒരു ഹോള് കെട്ടി ആരാധിക്കാൻ നിന്റെ വള്ളത്തോടും വലയോടും മീനിനോടും കൂടെ അതിന്റെ മധ്യത്തിൽ ഈ യേശുവിനെ കൂടെ പ്രതിഷ്ഠിച്ച് യേശുവിനെ ദൈവമായി കണക്കാക്കി യേശുവിന് പുതിയ പാട്ടുകൾ പാടി യേശുവിനെ ആരാധിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ചിലതിനെ മറക്കാനാ. എന്ത് തിന്നും, എന്ത് കുടിക്കും, എവിടെ കിടക്കുമെന്നുള്ള ചോദ്യത്തിന് യേശു 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 എന്ന് മാത്രം ഉത്തരം പറയാനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, ഇന്ന് ഇന്നത്തെ വിശ്വാസ ഗോളത്തിൽ വിശ്വാസത്തിന്റെ പ്രസംഗങ്ങളുണ്ട്, വിശ്വാസത്തിന്റെ തീരുമാനങ്ങളുണ്ട്, വിശ്വാസത്തിന്റെ അനുസരണം എവിടെ എന്ന് ദൈവാത്മാവ് ചോദിക്കുകയാണ്. 25 വർഷത്തെ വിശ്വാസ ജീവിതത്തിന്റെ അവസാനത്തിൽ നീ കയറിയിടത്തേക്ക് തന്നെയാണോ ഇറങ്ങുന്നത്? നീ ആരംഭിച്ചെടുത്ത് തന്നെയാണ് അവസാനിപ്പിക്കുന്നത്? 25 വർഷം മുമ്പ് നീ ലോകത്തെ എന്തുമാത്രം ഏതളവിൽ സ്നേഹിച്ചോ അതേ അളവിൽ സ്നേഹിച്ചുകൊണ്ടാണോ നീ അവസാനിപ്പിക്കുന്നത്? 25 വർഷം മുമ്പ് നിന്റെ പ്രിയനോട് എത്ര സ്നേഹമുണ്ടായിരുന്നു, എത്ര അടുപ്പമുണ്ടായിരുന്നു, അതേ അടുപ്പത്തിലാണോ നിന്റെ വിശ്വാസ ജീവിതം നീ അവസാനിപ്പിക്കുന്നത്? അതോ ഞാൻ എന്റെ പ്രിയനോടേറെ അടുത്തുപോയി, ഞാൻ എന്റെ പ്രിയനെ അല്ലാതെ ഒന്നും കാണുന്നില്ല, ലോകം അതിന്റെ ഒച്ചകൾ ഞാൻ കേൾക്കുന്നതേ, ഞാൻ ക്രിസ്തു നിമിത്തം ലോകത്തിന് ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ പെട്ടകത്തിന്റെ ആ പലകകളാണ് വേർപാടിനെ സൂചിപ്പിക്കുന്നത്. മൈ ബിസിനസ് ഈസ് നോട്ട് ഔട്ട്സൈഡ്, മൈ ബിസിനസ് ഈസ് ഇൻസൈഡ്. എന്റെ ജീവിതം പെട്ടകത്തിന്റെ പുറത്തല്ല, എന്റെ ജീവിതം പെട്ടകത്തിനകത്താണ്. എന്റെ ഉപജീവനം പെട്ടകത്തിന്റെ പുറത്തല്ല, എന്റെ ഉപജീവനം പെട്ടകത്തിനകത്താണ്. എന്നെ പോഷിപ്പിക്കുന്നത് ലോകമല്ല, എന്നെ പുലർത്തുന്നത് ലോകമല്ല, എനിക്ക് തണലായിരിക്കുന്നത് ലോകമല്ല, എന്നെ പോഷിപ്പിക്കുന്ന പെട്ടകം മാത്രമാണ്. എക്സ്ക്ലൂസീവ്ലി പെട്ടകം മാത്രമാണ് വിശ്വാസത്തിന്റെ അനുസരണം. അത് നിമിത്തം ഞാൻ സകല ജാതികളുടെയും വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചു. ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ബാംഗ്ലൂർ ചർച്ചിലെ വിശ്വാസികളായ നമ്മളെല്ലാവരും വരുന്ന ദിവസങ്ങളിൽ കർത്താവേ, ഞങ്ങൾ കേവലം വിശ്വസിച്ചുകൊണ്ട് മുട്ടയുടെ ഉള്ളിലിരിക്കുന്നവരല്ല, ഞങ്ങൾ വിശ്വാസത്തിന് അനുസരണം വരുത്തുന്നവരാണ്. ഞങ്ങളെ സംരക്ഷിക്കുന്നത് മുട്ടയല്ല, ഈ മുട്ടത്തോട് പൊട്ടുമ്പോൾ അതിന്റെ അപ്പുറത്തായ ദൈവനെ കരുതുന്ന ദൈവമാണ്. ക്ഷമയുള്ളവരെ, നമുക്ക് മുമ്പായി പെട്ടകത്തിലേക്ക് കാലെടുത്ത് വെച്ചവര് പടറുകിടന്ന് ചത്തുവെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവരെ ദൈവം കാത്തു, അവരെ ദൈവം പരിപാലിച്ചു. ക്ഷമയുള്ളവരെ, വിശ്വാസത്തിന്റെ അനുസരണം എന്ന് പറയുന്നത്, വിശ്വാസത്തിന്റെ അനുസരണം എന്ന് പറയുന്നത് സ്വന്തം വഴികളിൽ നിന്ന് ദൈവത്തിന്റെ വഴികളിലേക്ക് കടന്നു ചെല്ലുന്നതാണ്. സ്വന്തം സ്വപ്നങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ സ്വപ്നങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുന്നതാണ്. സ്വന്തം പദ്ധതികളിൽ നിന്ന് ദൈവത്തിന്റെ പദ്ധതികൾക്കായി എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. അന്ന് പ്രഭാതത്തിൽ ഗലീല കടലിന്റെ തീരത്ത് വല നന്നാക്കിക്കൊണ്ടിരുന്ന മുക്കുവനെ പരിചയപ്പെടുത്തട്ടെ. പത്രോസ് എന്ന മുക്കുവൻ, അവന് സ്വപ്നങ്ങളുണ്ടായിരുന്നു, അവനും അവന്റേതായ ഭാവിയിലെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് ഈ ലോകത്തിൽ നിന്ന് കുറച്ചുകൂടെ നേടണം, കുറച്ചുകൂടെ മിച്ചം വെക്കാൻ കഴിയണം, എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി കരുതണം, എന്റെ വീടൊന്ന് പുതുക്കി പണിയണം, എനിക്ക് എന്റെ മക്കളെ കെട്ടിച്ചു വിടണം, എനിക്ക് എല്ലാ തരത്തിലും ആരുടെ മുമ്പിൽ കൈ നീട്ടാതെ എല്ലാവർക്കും ആശ്വാസമായി അനുഗ്രഹമായി അത്താണിയായി നിൽക്കണം എന്നല്ല ഇദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഇദ്ദേഹത്തിന് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ യെശയ്യാവ് പറയുന്നത്, നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികൾ, നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ ഉന്നതമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, 8-ാം ക്ലാസ്സിൽ 7-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര സ്വപ്നം ഉണ്ടായിരുന്നു. അന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പൊ പരസ്പരം പറയാറുണ്ട്. അന്നത്തെ സ്വപ്നം ഇതാണ്, അന്ന് എനിക്ക് 3 വയസ്സുണ്ടായപ്പോൾ അനിയനുണ്ടായി. അപ്പൊ അപ്പച്ചൻ എന്നെ കൊണ്ട് എറണാകുളത്ത് പോയി ആശുപത്രിയിൽ. അന്നാണ് ഞാൻ ആ ഒരു ബേക്കറി ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ഇത്രയുള്ള ഞാൻ ഈ ബേക്കറിയുടെ അടുത്ത് നിൽക്കുമ്പോ അതിന്റെ ഉള്ളില് മഞ്ഞ പച്ച പലവിധ സാധനങ്ങൾ തിന്നാനുള്ള സാധനങ്ങൾ ഇരിക്കുന്നു. ഞാൻ അപ്പച്ചൻ അവിടെ നിന്ന് എന്തോ മേടിക്കുന്നതിന്റെ കൂട്ടത്തില് ഞാൻ കൈ അങ്ങ് നീട്ടി എന്തോ സാധനം എടുക്കാൻ, ഇത് ചില്ലേ കൊണ്ട് ചില്ലുണ്ടെന്നുള്ള ബോധം അന്ന് എനിക്കുണ്ടായില്ല. ആരും കാണാതെ എന്തെങ്കിലും എടുത്ത് തിന്നാലോ എന്ന് ഓർത്താണ്. ഈ ഒച്ച കടക്കാരൻ കേട്ടു. അപ്പോൾ അദ്ദേഹം മോൻ എന്നാ വേണ്ടതെന്ന് ചോദിച്ചാൽ ആ സാധനം എനിക്കെടുത്ത് തന്നു. എനിക്കാണെങ്കിൽ ആകെപ്പാട് ചമ്പല്, തിന്നാനും വയ്യ, തിന്നാൻ എന്റെ മോഷണ ശ്രമം, ഈ 3 വയസ്സുകാരന്റെ മോഷണ ശ്രമം കണ്ടുപിടിക്കപ്പെട്ടു. ഒന്നും മറയ്ക്കാനില്ല. അപ്പച്ചന്റെ മുമ്പ് ചോദിച്ചാൽ ഞാൻ എല്ലാം തിന്നു, തിന്നില്ല, തിന്നു. പക്ഷേ എന്താന്ന് അറിയാൻ, എനിക്ക് 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ ഒരേ ഒരു സ്വപ്നമേ ഉള്ളൂ. എന്നാന്നറിയോ, ഞാനൊരു ബേക്കറി നടത്തുകയാണ്. അതിന്റെ കൗണ്ടറിൽ ഞാൻ ഇരിക്കുന്നു. അങ്ങനെ നീളത്തിൽ പച്ച മഞ്ഞ ചുമപ്പ് എല്ലാ സാധനങ്ങളും അടുക്കി അടുക്കി കൂമ്പാരം പോലെ ഇരിക്കുന്നു. വരുന്നവർക്കെല്ലാം ഞാൻ ചിരിയോട് കൂടെ എല്ലാം പൊതിഞ്ഞു കെട്ടിക്കൊടുത്ത് പൈസ മേടിച്ച് കൗണ്ടറിൽ ഇടുന്നു. ഇടവേളകളിൽ 1 ലഡു 1 കിലോ അലുവ, ആരോട് ഉത്തരം പറയണ്ട, ഇത് മുഴുവൻ അടിച്ചടിച്ചടിച്ച് അങ്ങനെ ഇരിക്കുന്ന സ്വപ്നം ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. അത്രയ്ക്ക് എണ്ണമില്ലാത്ത തവണ ഞാൻ ഈ സ്വപ്നത്തിലെ ജിലേബി ലഡു തിന്ന് 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 ഇങ്ങനെ ഇരുന്നിട്ട്. എന്റെ പ്രിയമുള്ളവര്, എന്റെ പിതാവ് ഒരു ഹൈസ്കൂൾ ടീച്ചറായിരുന്നു, മാതാവ് അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങള് അത്യാവശ്യം സാമ്പത്തിക ഒക്കെ ഉള്ള വീട്ടിലാണ്. അപ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അവരെന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അയച്ച് പഠിപ്പിക്കുമ്പോൾ, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഞാനൊരു കടലാസിൽ എന്റെ പിതാവിന് ഒരു നിവേദനം സമർപ്പിക്കാന്ന് ചോദിച്ചു. എന്റെ പ്രിയ പിതാവ് അറിയുവാൻ, പ്രിയ മകനായ എനിക്ക് ഒരേ ഒരു സ്വപ്നമുണ്ട്. എനിക്ക് അത്യാവശ്യം കൂട്ടാനും കുറയ്ക്കാനും ബാക്കി മേടിക്കാനൊക്കെ ഞാൻ പഠിച്ചു. എന്റെ പ്രിയ പിതാവേ, എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. ഞാനീ എനിക്ക് ജീവിതത്തിൽ ഒറ്റ സ്വപ്നമേ ഉള്ളൂ, രണ്ടാമതൊരു സ്വപ്നം ഇല്ല. ഈ പിതാവ് എന്റെ സ്വപ്നത്തിനെതിരെ നിൽക്കരുത്, എനിക്കൊരു ബേക്കറി തുടങ്ങിത്തരണം എന്ന് സ്വന്തം മകൻ ഒപ്പ്. ഞാൻ എന്റെ ഓഫീസ് റൂമിൽ അപ്പനും കൊണ്ട് കൊടുക്കുകയാണ്. അപ്പ, അങ്ങയുടെ എളിയ മകന്റെ ഒരേ ഒരു ആഗ്രഹം, ചാവുന്നതിന് മുമ്പ് ഇനി രണ്ടാമതൊരാഗ്രഹം ഞാൻ പറയത്തില്ല, മൈ ഓൺലി വിഷ്. അപ്പം പറയും, നിന്റെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല എന്റെ വഴികൾ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ നിന്റെ വിചാരങ്ങളെക്കാൾ എന്റെ വിചാരങ്ങൾ ഉന്നതമായിരിക്കുന്നു, നിന്റെ വഴികളെക്കാൾ എന്റെ വഴികൾ ഉന്നതമായി. പ്രിയമുള്ളവരെ, അന്ന് അന്ന് പുലർകാലെ ഈ വല നന്നാക്കിക്കൊണ്ടിരിക്കുന്ന പത്രോസിനെ ശ്രദ്ധിച്ചാട്ടെ. അവന്റെയും ജീവിതത്തിൽ സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ഇതിലൊന്നും ആരെയും കൊല്ലണമെന്നോ ആരെയെങ്കിലും മോഷ്ടിക്കണമെന്നോ ഏതെങ്കിലും കൽപ്പനകൾ ലംഘിക്കണമെന്നോ ആരെങ്കിലും ദ്രോഹിക്കണമെന്നോ ഒന്നുമില്ല. കഴിയുന്നിടത്തോളം ആരുടെ മുമ്പിൽ കൈനീട്ടാതെ അഭിമാനിയായി ജീവിക്കണം. കഴിയുന്നിടത്തോളം എന്റെ കുടുംബത്തിന് നന്മ ചെയ്യണം. എന്റെ കുടുംബത്തെയും സ്വന്തം കാലിൽ എത്തിക്കണം. എന്റെ മക്കളെ പറക്കമുറ്റുമാറാകുവോളം സംരക്ഷിക്കണം എന്നുള്ള നിർദോഷമായ ഒരു പിതൃസഹജമായ ചിന്തകളും സ്വപ്നങ്ങളുമാണ് മുക്കുവനായ പത്രോസിനുള്ളത്. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുവാൻ ഈ മനുഷ്യൻ തയ്യാറാണ്. എത്ര തവണ വേണമെങ്കിലും ബല വീശുവാൻ തയ്യാറാണ്. തന്റെ ശരീരം മതി എന്ന് പറഞ്ഞാലും, ക്ഷീണിച്ചു ഇനി എനിക്ക് വയ്യ എന്ന് പറഞ്ഞാലും, തന്റെ മക്കളെ ഓർത്ത് വീണ്ടും വീശുവാൻ ഇവൻ നിർബന്ധിക്കപ്പെടുകയാണ്. ഇവനത് സന്തോഷത്തോടെ ചെയ്യുകയാണ്. കാരണം അവന്റെ മുമ്പിൽ ഒരു സ്വപ്നമുണ്ട്, അവന്റെ മുമ്പിൽ അവന്റെ ജീവിതത്തെ കുറിച്ച് ചില പ്രതീക്ഷകളുണ്ട്. പ്രിയമുള്ളവരെ, അന്ന് പുലർകാലം ഈ പടകിനോട് അടുത്തു വരുന്ന യേശുവിന് കുനിഞ്ഞിരുന്ന് വല നന്നാക്കുന്ന പത്രോസിനെ കുറിച്ച് ചില സ്വപ്നങ്ങളുണ്ട്, ചില പദ്ധതികളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുക. യാതൊരു സ്വപ്നവും ഇല്ലാതെ അല്ല യേശു ആ പടകിനോട് അടുത്ത് വന്നത്. കയ്യിൽ തഴമ്പുള്ള, അക്ഷരം കൂട്ടി വായിക്കാൻ അറിയില്ലാത്ത, മുക്കുവരുടെ സംസാരവും മുക്കുവരുടെ ഭാഷയുമുള്ള, 10,000 മുക്കുവന്മാരിൽ ഒരു മുക്കുവനായ ഈ പത്രോസിനെ കുറിച്ച് സ്വർഗത്തിനൊരു സ്വപ്നമുണ്ട്. ഇവൻ എന്റെ സഭയുടെ അടിസ്ഥാനമായി തീരണം. പാതാള ഗോപുരങ്ങൾ ജയിക്കാൻ കഴിയാതെ ഞാൻ ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്ന, ആർക്കും തകർക്കാൻ കഴിയാത്ത എന്റെ സ്ഥാപനമായ, എന്റെ ശരീരമായ സഭയുടെ നെടും തൂണായി ഈ മുക്കുവൻ മാറണം. ഇവന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് എന്റെ സഭയോട് ചേരണം. ഇവന്റെ നിഴൽ തട്ടിയ രോഗികൾ സൗഖ്യമാകണം. ഇവൻ എന്റെ തിരുവചനത്തിലെ 2 ലേഖനങ്ങൾ എഴുതണം. ഇവൻ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കണം. ആയിരക്കണക്കിന് മുക്കുവരിൽ ഒരു മുക്കുവനായ പത്രോസിനെ കുറിച്ചുള്ള കുരുവിന്റെ സ്വപ്നം. നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികൾ, നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ. ആകാശം ഭൂമിക്ക് ഉയർന്നിരിക്കുന്ന പോലെ നിങ്ങളുടെ വഴികളേക്കാൾ എന്റെ വഴികൾ ഉന്നതമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, അന്ന് പുലർകാലം സംഭവിച്ച അത്ഭുതം എന്ന് പറയുന്നത് പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടതല്ല. ലൂക്കോസിന് സുവിശേഷം 5 അത്ഭുതം പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടതല്ല, ഒരു മുക്കുവൻ തന്റെ സ്വപ്നങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് ഗുരുവിന്റെ സ്വപ്നങ്ങളിലേക്ക് കാലെടുത്തു വെച്ചതാണ് അന്ന് പകൽക്കാലം നടന്ന ഏറ്റവും വലിയ അത്ഭുതം. ഒത്തിരി പേരുടെ വലകൾ നിറയുന്നുണ്ട്, ഒത്തിരി പേരുടെ പടകുകൾ നിറയുന്നുണ്ട്, ഒത്തിരി രോഗസൗഖ്യങ്ങൾ നടക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ അനേക വീര്യപ്രവൃത്തികൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ഏറ്റവും വലിയ അത്ഭുതം അതല്ല, അതിന് ശേഷം നടക്കുന്നതാണ് അത്ഭുതം. ഗുരുവേ, എന്റെ സ്വപ്നങ്ങളെ ഞാൻ വലിച്ചെറിയുകയാണ്, ഈ ലോകത്തിലുള്ള എന്റെ പദ്ധതികളെ ഞാൻ വിടുകയാണ്. ഗുരുവേ, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുകയാണ്. ഇതിന്റെ പേരാണ് വിശ്വാസത്തിന്റെ അനുസരണം. ഒരു ആവറേജ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞ കർത്താവേ, ഇതെന്റെ സ്വപ്നമാണ്, എനിക്ക് ബേക്കറി നടത്തണം. അത് നിങ്ങളുടെ ആരുടെ സ്വപ്നമല്ല, എന്റെ മാത്ര. കർത്താവേ, എനിക്ക് 5 ശമ്പളം വേണം, എനിക്കൊരു സ്വന്തമായ വീട് വേണം, എനിക്കൊരു ചെറിയതാണെങ്കിൽ കാറ് വേണം. കർത്താവേ, എനിക്ക് സ്നേഹമുള്ള ഭാര്യയും സന്തോഷമുള്ള മക്കളും വേണം. കർത്താവ്, ആരെയും ഉപദ്രവിക്കാതെ, ആരെയും ദ്രോഹിക്കാതെ, ആരുടെ മുമ്പിൽ കൈനീട്ടാതെ, ആരുടെ മുമ്പിൽ അപഹാസ്യനാകാതെ, ആർക്കും ഭാരമാകാതെ ഈ ലോകത്തിൽ നിന്ന് ജീവിച്ച് പരമാവധി പേരുടെ സുവിശേഷം പറഞ്ഞ് പരമാവധി അങ്ങയ്ക്ക് വേണ്ടി ജീവിച്ച് മരിക്കണം. കർത്താവ്, ഇതെന്റെ സ്വപ്നങ്ങളാണ്, നീ ഇത് അംഗീകരിക്കണം. ഇതാണ് ഒരു ആവറേജ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. പക്ഷേ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് വേറൊരു തരത്തിലുള്ള അനുസരണമാണ്. നിങ്ങളൊരു ബ്ലാങ്ക് ഷീറ്റ് എടുക്കുക, ഒന്നും എഴുതാത്തതായ ഒരു ഷീറ്റ് എടുക്കുക. അടിയിൽ ഒപ്പിടുക, എന്ന വിശ്വസ്ത വിധേയൻ അബി ഒപ്പ്. മുഴുവൻ ബ്ലാങ്കാണ്, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക്. നാഥന്റെ കയ്യിൽ കൊടുക്കുക, യേശുവേ അവിടെ നിന്ന് എഴുതിയാട്ടെ, ഞാൻ അനുസരിക്കാം. പത്രോസ് ഗുരുവിന് തന്റെ ജീവിതത്തെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ഒന്നാമത് ചെയ്തത് തന്റെ സ്വപ്നങ്ങളെ മായ്ച്ചു കളഞ്ഞു, തന്റെ പദ്ധതികളെ വിട്ടുകളഞ്ഞു, തന്റെ ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ചു. അന്ന് പ്രഭാതത്തിൽ നടന്ന കാര്യം, കർത്താവേ അങ്ങയുടെ ഹിതത്തിന് വേണ്ടി ഞാൻ എന്നെ ഏൽപ്പിക്കുകയാണ്. വിശ്വാസത്തിന്റെ അനുസരണം. സ്തെഫാനോസിന്റെ ഷീറ്റിൽ കർത്താവ് എഴുതി, എനിക്ക് വേണ്ടി ഒന്നാമത്തെ രക്തസാക്ഷിയാകണം, കല്ലേറേറ്റ് മരിക്കണം, അപ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവേ ഇവരോട് ക്ഷമിക്കണം. സ്തെഫാനോസ് പറഞ്ഞു, ഹിയറായ നിന്റെ സ്വപ്നമാണ് എന്റെ സ്വപ്നം, നിന്റെ പദ്ധതിയാണ് എന്റെ പദ്ധതി, എന്റെ എളിയ ജീവിതത്തെ നിന്നോടുള്ള അനുസരണത്തിനായി, എന്റെ ഉപയോഗത്തിനായി ഞാൻ വിട്ടുതരിക. പത്രോസിന്റെ ഷീറ്റിൽ കർത്താവ് എഴുതി, എനിക്ക് വേണ്ടി തലകീഴായി ക്രൂശിക്കപ്പെട്ട് മരിക്കണം, തന്റെ വീട്, തന്റെ ഭാര്യ, തന്റെ മക്കൾ, തന്റെ വല, തന്റെ വള്ളം, ഇതിനെ ചുറ്റിപ്പറ്റി പടന്നിരുന്ന തന്റെ സകല സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് യേശു ഗുരുവിന്റെ പത്രോസ് ഗുരുവിന്റെ സ്വപ്നങ്ങളെ മാറോട് ചേർത്ത് പറഞ്ഞു, നാഥ ഈ മുക്കുവനെ അങ്ങയുടെ സ്വപ്നത്തിന് വേണ്ടി ഏൽപ്പിച്ചു തരിക. യേശുവിന് ആവശ്യം ബുദ്ധിജീവികളെ അല്ല, യേശുവിന് ആവശ്യം സാമർഥ്യമുള്ളവരെ അല്ല, യേശുവിന് ആവശ്യം ജ്ഞാനികളെ അല്ല, യേശുവിന് ആവശ്യം കഴിവുള്ളവരെ അല്ല, യേശുവിന്റെ പദ്ധതിക്ക് വേണ്ടി തങ്ങളുടെ സ്വപ്നങ്ങളെ വലിച്ചെറിയാൻ ധൈര്യമുള്ളവരെയാണ് യേശുവിന് വേണ്ടത്. ഇതാണ് വിശ്വാസത്തിന്റെ അനുസരണം. എന്റെ സ്വപ്നങ്ങളെ താലോലിച്ചുകൊണ്ട്, എന്റെ പദ്ധതികളെ പെർസ്യൂ ചെയ്തുകൊണ്ട് ഈ ലോകത്തിലെ ചപ്പിനും ചവറിനും വേണ്ടി ജീവിക്കുന്നതല്ല വിശ്വാസത്തിന്റെ അനുസരണം. അതല്ല വിശ്വാസത്തിന്റെ അനുസരണം. സൗകര്യപ്രദമായ ഇടവേളകളിൽ ബൈബിൾ വായിച്ചും, എന്റെ മെയിൻ ബിസിനസ് ലോകത്തിലായിരിക്കെ അതിന്റെ ഇടവേളകളിൽ ബൈബിൾ വായിച്ചും പ്രാർത്ഥിച്ചും കൂടുതലേക്ക് പോയും. നോ 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 നോ, ഇതല്ല വിശ്വാസത്തിന്റെ അനുസരണം. എന്റെ 99% സമയം പെട്ടകത്തിന് പുറത്താണ്. എന്റെ ഫ്രീ ടൈമിൽ ഞാൻ പെട്ടകത്തിലാണ്. എന്റെ ഒഴിവ് സമയങ്ങളിൽ ഞാൻ പെട്ടകത്തിലാണ്. ഇതല്ല വിശ്വാസത്തിന്റെ അനുസരണം. ഇതല്ല വിശ്വാസത്തിന്റെ അനുസരണം. അതിനല്ല പൗലോസ് പ്രസംഗിയും അപ്പോസ്തലനുമായത്. ഇപ്രകാരമുള്ള ഉള്ള വിശ്വാസികളെ ഉൽപ്പാദിപ്പിക്കാനല്ല, ഇപ്രകാരം ഇരുമനസ്സുള്ളവരെ കൊണ്ട് ലോകത്തെ നിറയ്ക്കുവാനല്ല പൗലോസ് അപ്പോസ്തലത്വം പ്രാപിച്ചത്. നീ വിശ്വസിക്കുന്നെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചാട്ടെ. ഈ പെട്ടകം പൊങ്ങിക്കിടക്കുമെന്നും ഈ പെട്ടകം നിന്നെ സൂക്ഷിക്കാനും നിന്റെ ജീവനെ പരിപാലിപ്പാനും മതിയായതാണെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ നീ ലോകത്തെ ഉപേക്ഷിച്ച് പെട്ടകത്തിലേക്ക് കയറിയാട്ടെ. ഒരു കാൽ പെട്ടകത്തിലും മറ്റേക്കാൾ ലോകത്തിലും ചവിട്ടി നീ ജീവിക്കല്ലേ. നിന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗം ഭൂമിയിലും നിന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗം സ്വർഗത്തിലുമായിട്ട് നീ ജീവിക്കല്ലേ. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയം ഇരിക്കും. കൊച്ചിങ്ങ് ഉപദേശി പാടി, എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെ ഇല്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു, ചാവിനേവെന്നുയർത്തവൻ വാനലോക മതിൽ ചെന്നു, സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു, എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു, എനിക്ക് വേണ്ടി പ്രാണനെ വെച്ച എന്റെ കർത്താവ്, എനിക്ക് വേണ്ടി ശാപമായി തീർന്ന എന്റെ കർത്താവ്, എനിക്ക് വേണ്ടി കുനിഞ്ഞു നിന്ന് എന്റെ ശിക്ഷകളെ തന്റെ പുറത്തേറ്റുവാങ്ങിയ എന്റെ കർത്താവ്, തന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണാതെ എനിക്ക് വേണ്ടി ഒഴുക്കി തന്ന കർത്താവ്, എന്നെ കരുതുവാൻ മതിയായതിനാണ്. അവനെന്റെ നിക്ഷേപമാണ്, അവനെന്റെ സമ്പത്താണ്, അവൻ മാത്രം പരിപാലിപ്പാൻ മതിയായവനാണ്. ഇതിൽ കുറഞ്ഞ ഒരു വിശ്വാസവും, ഇതിൽ കുറഞ്ഞ വിശ്വാസത്തിന്റെ ഒരു അനുസരണവും വിശ്വാസമായി സ്വർഗം പരിഗണിക്കുന്നില്ല. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമാണ്. നോഹയുടെ കാലത്ത് അവർ പറയുന്ന വിശ്വാസ പ്രമാണങ്ങളെയല്ല സ്വർഗം നോക്കുന്നത്, എത്ര പേർ വിശ്വാസം അനുസരിച്ച് പെട്ടകത്തിലുണ്ട് എന്നുള്ളത് മാത്രമേ സ്വർഗത്തിന് വിഷയമുള്ളൂ. വിശ്വാസത്തിന്റെ പ്രസംഗം പ്രസംഗിക്കുന്ന ഉപദേശി അല്ല സ്വർഗം മാനിക്കുന്നത്, വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യുന്ന ജീവിതങ്ങളെയാണ് സ്വർഗം മാനിക്കുന്നത്. പ്രിയമുള്ളവരെ, വിശ്വാസം അനുസരിക്കാനുള്ളതാണ്, കേൾക്കാനുള്ളതല്ല, കൈവെക്കാനുള്ളതല്ല, വിശ്വാസത്തിന്റെ പ്രസംഗങ്ങൾ കേട്ട് ആസ്വദിക്കാനുള്ളതല്ല. ഇതൊരു സ്പിരിച്വൽ എന്റർടൈൻമെന്റ് അല്ല. നോഹയുടെ പ്രസംഗം എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ എന്റർടൈൻമെന്റ് അല്ല, വില കൊടുക്കേണ്ടതാണ്, അനുസരിക്കേണ്ടതാണ്. ഈ തലമുറയിൽ സ്പിരിച്വൽ എന്റർടൈനേഴ്സ് എനിക്കറിയില്ല. എനിക്കൊരൊറ്റ പ്രാർത്ഥനയുള്ള കർത്താവേ, ഞാൻ അങ്ങനെ ഒരു സ്പിരിച്വൽ എന്റർടൈനർ ആകരുതേ. ആൾക്കാരെ 2 മണിക്കൂർ ബോറടിപ്പിക്കാതെ പിടിച്ചിരുത്തുന്ന ഒരു എന്റർടൈനർ ആകരുത് കർത്താവേ. അതല്ല എന്റെ ഉദ്യോഗം, അതിനുവേണ്ടിയല്ല ഞാൻ എന്റെ ജീവിതത്തെ ഹോമിച്ചിരിക്കുന്നത്. ഒരാളെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നു. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു.
കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് പാടുന്നു. നോ 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 നോ, നിന്റെ പാട്ട് ദൈവത്തിന് വേണ്ട. പെട്ടകത്തിന്റെ പുറത്തുള്ള നിന്റെ പാട്ട് ദൈവത്തിന് വേണ്ട. പെട്ടകത്തിന് പുറത്തുള്ള നിന്റെ ആരാധന ദൈവത്തിന് വേണ്ട. പെട്ടകത്തിന് പുറത്തുള്ള നിന്റെ അഭ്യാസങ്ങൾ ദൈവത്തിന് വേണ്ട. ഫസ്റ്റ് ഓബേ. പ്രിയമുള്ളവരെ, അബ്രഹാമിന്റെ ജീവിതത്തിലെ വിശ്വാസത്തിന്റെ ഒന്നാമത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ അനുസരണമാണ്. താൻ വിശ്വസിച്ച തേജോമയനായ ദൈവം സർവലോകത്തേക്കാൾ വിലയേറിയവനാണെന്നുള്ള വിശ്വാസത്തിന്റെ ഉറപ്പാണ് അദ്ദേഹത്തിന്റെ ചുവടുകളിൽ പ്രതിഫലിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുളച്ചു നിൽക്കുന്നത് തന്റെ ദൈവം അത്ര വലിയവനാണെന്നുള്ള ആഴമാണ്. പ്രിയമുള്ളവരെ, യേശു ഒരു ദൈവമാണ്. 33 കോടി ദൈവങ്ങളുടെ നടുവിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ യേശുവും മറ്റു ദൈവങ്ങളും തമ്മിലുള്ള വ്യത്യാസം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോകത്തുള്ള എല്ലാ ദൈവങ്ങളെയും മനുഷ്യർ വിളിക്കുന്നത് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്. They are using their God. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ പദ്ധതികൾക്ക് വേണ്ടി, അവരുടെ അജണ്ടയ്ക്ക് വേണ്ടി ദൈവത്തെ കുത്തുപിടിക്കുന്നവർ. അവരെ കൊണ്ട് തന്നെ ആവതില്ലാത്തതിനാൽ അവരുടെ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ദൈവത്തെ കുറ്റുപിടിക്കുന്നവർ, ദൈവം ഏതുമാകട്ടെ. പക്ഷേ ക്രിസ്തു വ്യത്യസ്തനായിരിക്കുന്നത്, ക്രിസ്തു എന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരാൻ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്ന ദൈവമല്ല. തന്റെ ആഗ്രഹത്തിന് വേണ്ടി എന്നെ വിട്ടുകൊടുക്കണമെന്ന് ദൈവം എന്നോട് കൽപ്പിക്കുന്നു. അതുകൊണ്ട് അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. എന്റെ വഴികളിൽ ചൂട്ടുപിടിച്ചു തരാമെന്നല്ല ദൈവത്തിന്റെ വാഗ്ദത്തം. എന്റെ മോഹങ്ങളിൽ മുമ്പോട്ട് പോകാനുള്ള ഒത്താശ ചെയ്തു തരുന്ന ദൈവമല്ല എന്റെ യേശു. എന്റെ ഈ ലോകത്തിലെ ജീവിതം സുഖകരമാക്കുവാൻ എനിക്ക് എല്ലാ കാര്യങ്ങളും ഇണക്കി തരുന്ന കുട്ടി ദൈവമല്ല എന്റെ യേശു. എനിക്ക് പോക്കറ്റിൽ ഒതുക്കാവുന്ന, എനിക്ക് ചുള്ളിക്കൂട്ടിൽ അടയ്ക്കാവുന്ന, എനിക്ക് ചുമന്നുകൊണ്ട് നടക്കാവുന്ന, എനിക്ക് പ്രതിഷ്ഠിക്കാവുന്ന, എനിക്ക് നിയന്ത്രിക്കാവുന്ന ദൈവമല്ല എന്റെ യേശു. എന്നെ നിയന്ത്രിപ്പാൻ മതിയായ ദൈവം, എനിക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ മാത്രം കഴിയുന്ന ഉന്നതനായ ദൈവമാണ് എന്റെ യേശു. ഐ കനോട്ട് മാനിപ്പുലേറ്റ് വിത്ത് ഹിം. എനിക്ക് അദ്ദേഹത്തെ ചില്ലുകൂട്ടിൽ അടയ്ക്കാൻ കഴിയത്തില്ല. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമുള്ളത് പ്രതിഷ്ഠിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇഷ്ടമുള്ള തലത്തിലേക്ക് അദ്ദേഹത്തെ ഒതുക്കാൻ കഴിയത്തില്ല. അദ്ദേഹം ദൈവമാണെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. എനിക്ക് കളിക്കാനുള്ള ദൈവമല്ല യേശു. എന്റെ പദ്ധതികളിലേക്ക് എനിക്ക് ഇറക്കിക്കൊണ്ടുവരാവുന്ന ദൈവമല്ല എന്റെ യേശു. എന്റെ പ്ലാനുകളിലേക്ക് ഒതുക്കാവുന്ന ദൈവമല്ല എന്റെ യേശു. പത്രോസേ, നിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രതിഷ്ഠിക്കാവുന്ന ഒരു ദൈവമല്ല യേശു. യേശുവിന്റെ ആഗ്രഹത്തിന് വേണ്ടി നിന്നെ പ്രതിഷ്ഠിക്കാനേ നിനക്ക് കഴിയത്തുള്ളൂ. നമ്മൾ ദൈവത്തെ വില കുറച്ച് കാണരുത്. മറ്റു കുട്ടിദൈവങ്ങളുടെ കൂട്ടത്തിൽ യേശുവിനെ എണ്ണരുത്. മറ്റു കുട്ടിദൈവങ്ങൾ അങ്ങനെ അവരെ സമീപിക്കാൻ അവരിഷ്ടപ്പെടുന്നു. പോക്കറ്റിൽ ഒതുങ്ങുന്ന ദൈവമായി, ചുമന്നുകൊണ്ട് കിടക്കാവുന്ന ദൈവമായി, മനുഷ്യന് കളിക്കാവുന്ന ദൈവങ്ങളായി അവരിരിക്കുമ്പോൾ എന്റെ യേശു, അങ്ങനെയുള്ള കുട്ടി വിഗ്രഹങ്ങളോട് താരതമ്യപ്പെടുത്തരുതേ. എന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാനിരിക്കുന്ന കുട്ടി ദൈവമല്ല എന്റെ യേശു. അവൻ അഖിലാണ്ടങ്ങളുടെയവനാണ്. അവന്റെ സൃഷ്ടിയായ എനിക്ക് എന്റെ പദ്ധതികളിലേക്ക് അവൻ ഇറക്കിക്കൊണ്ടുവരിക സാധ്യമല്ല. ആ യേശുവിന്റെ പദ്ധതിയിലേക്ക് എന്നെ എറിഞ്ഞു കൊടുക്കാൻ മാത്രമേ എന്നെ കൊണ്ടാവുകയുള്ളൂ. 33 കോടി ദൈവങ്ങളെയും മനുഷ്യനെ അനുസരിപ്പിക്കുകയാണെങ്കിൽ പാല് കൊടുത്തും തേങ്ങ കൊടുത്തും പൈസ കൊടുത്തും യാഗം കഴിച്ചും അവരെ ദൈവം അവരെ അനുസരിക്കുന്നു എന്ന് വരികിൽ എന്റെ ദൈവം എന്റെ യാതൊരു യാഗം കൊണ്ടും എന്നെ അനുസരിക്കുന്ന ദൈവമല്ല. എനിക്ക് ആകപ്പാടെ ചെയ്യാൻ കഴിയുന്നത് എന്റെ ദൈവത്തോടുള്ള അനുസരണത്തിന് വേണ്ടി എന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതിൽ കുറഞ്ഞ ഒന്നും എന്റെ ദൈവം പ്രതീക്ഷിക്കുന്നില്ല. നിസ്സീമമായ അനുസരണം, നിർലോഭമായ, പരിധികളില്ലാത്ത, ചോദ്യം ചെയ്യാത്ത, സീമകളില്ലാത്ത അനുസരണം, വിധേയത്വം. ദൈവമേ, അങ്ങയുടെ വചനത്തോട്, അങ്ങയുടെ ആഗ്രഹങ്ങളോട് പരിധിയില്ലാത്ത അനുസരണം. അതിനായി എളിയവനെ ഏൽപ്പിച്ചു തരിക എന്നുള്ളതിൽ കവിഞ്ഞ ഒരു പദവി ഒരു മനുഷ്യന് ഈ ലോകത്തിൽ ലഭിക്കാനില്ല, നേടാനില്ല. അതിന്റെ അപ്പുറത്തൊരു ക്രിസ്തീയ ജീവിതമില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വാസത്തിന്റെ ഒന്നാമത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ അനുസരണമാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. പ്രിയമുള്ളവരെ, ഞാൻ വിശ്വാസത്തിന്റെ രണ്ടാമത്തെ പ്രവൃത്തിയിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. എബ്രഹാം ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 11-ാം അധ്യായം വായിക്കണമേ വാക്യം, 11-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. എബ്രഹാം ലേഖനം 11-ാം അധ്യായം 10-ാമത്തെ വാക്യം. അതുകൊണ്ട് സോറി, അതിന്റെ തുടങ്ങേണ്ടത് 9-ാം വാക്യത്തിലാണ്. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കുട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായ നഗരത്തിനായി കാത്തിരുന്നു. പ്രിയമുള്ളവരെ, അബ്രഹാമിന്റെ ജീവിതത്തിലെ വിശ്വാസത്തിന്റെ രണ്ടാമത്തെ പ്രവൃത്തിയായിട്ട് ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശ്വാസത്താൽ അവൻ കാത്തിരുന്നു എന്നുള്ളതാണ്. വിശ്വാസത്താൽ അവൻ കാത്തിരുന്നു. എങ്ങനെയാണ് കാത്തിരുന്നതെന്ന് വിശദീകരിക്കുന്നുണ്ട്. വിശ്വാസത്താൽ അവൻ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. വിശ്വാസത്താൽ 75-ാമത്തെ വയസ്സിൽ അവൻ അനുസരിച്ച് ഊരിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. അവിടെ കൊണ്ട് വിശ്വാസം തീരുന്നില്ല. പിന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മൾ കാണുകയാണ്, അവൻ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. പ്രിയമുള്ളവരെ, വിശ്വാസത്തിന്റെ അടുത്ത പ്രവൃത്തി, ഞാൻ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നു എന്ന് വരികിൽ ഞാൻ വിശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. വിശ്വാസത്തിന്റെ പ്രവൃത്തി, ഞാൻ വിശ്വാസത്താൽ കാത്തിരിക്കുന്നു. ഞാൻ എങ്ങനെ കാത്തിരിക്കുന്നു? ഞാൻ ചിലതിനെ റിജക്ട് ചെയ്തുകൊണ്ട്, ഞാൻ ചിലതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഞാൻ ചിലതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. എങ്ങനെയാണ് അബ്രഹാം കാത്തിരുന്നത്? അവൻ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് എബ്രഹാം ലേഖന കർത്താവ് താൻ കൂടാരങ്ങളിൽ പാർത്തു എന്ന് ഹൈലൈറ്റ് ചെയ്തത്? എന്തുകൊണ്ടാണ് അത് അണ്ടർലൈൻ ചെയ്യുന്നത്? എന്താണ് അതിന് ഊന്നൽ കൊടുക്കുന്നത്? താൻ കൂടാരങ്ങളിൽ പാർത്തു. പ്രിയമുള്ളവരെ, കൂടാരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലെസ് വേൾഡ് എന്നുള്ളതാണ്, ഏറ്റവും മിനിമം ലോകം. കാരണം എന്താ പറയുക, ഈ കൂടാരം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് സംഗതികൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇത് പാക്ക് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് അടിച്ച് ഇത് പെട്ട ഒട്ടകത്തിന് മുകളിൽ കയറണം. പാക്ക് എന്ന് അബ്രഹാം ഒരു കൽപ്പന കൊടുത്താൽ തന്റെ സകല കൂടാരവും 5 മിനിറ്റ് കൊണ്ട് ഒട്ടകത്തിന് മുകളിൽ കയറണം. അതുകൊണ്ട് ഇത് വെറും കുറ്റിയല്ല, ഇങ്ങനെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഈ കുറ്റിയും പോയി. നിങ്ങളുടെ സർക്കസ് കൂടാരങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ കൂടാരത്തിന്റെ ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ലോകത്തിൽ വേര് പിടിക്കുന്നതല്ല. അതെപ്പോൾ വേണമെങ്കിലും പാക്ക് എന്ന് പറഞ്ഞാൽ പാക്ക് ചെയ്ത് ഒട്ടകത്തിന് പൊളി കയറാവുന്നതേ ഉള്ളൂ. അപ്പൊ ഒന്നാമത് അത് എളുപ്പം ഊരിയെടുക്കാവുന്നതാണ്, അതിന് ലോകത്തോടുള്ള അറ്റാച്ച്മെന്റ് അത്ര മാത്രമേ ഉള്ളൂ. 2, ഇതിന്റെ സാധനങ്ങളെല്ലാം ഒട്ടകത്തിന്റെ പുറത്തോ കഴുതപ്പുറത്തോ ആണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഏറ്റവും മിനിമം സാധനങ്ങളെ ഈ ഈ കൂടാരത്തിൽ കാണത്തുള്ളൂ. ഇപ്പൊ നമുക്ക് ട്രക്കും ടോറസും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം ഇച്ചിരി ഹെവി ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിലും എത്തിക്കാം. പക്ഷെ അബ്രഹാമിന്റെ കാലത്ത് ഈ പാവപ്പെട്ട ഓട്ടവും കഴുതിയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അബ്രഹാമിന് സാറ പറയും, അബ്രഹാമെ ഒരു കട്ടിലേ ഉള്ളൂ, ഒരു കട്ടിലൂടെ മേടിക്കണം എന്ന് സാറാമിച്ച് പറയുമ്പോ അബ്രഹാം റേഡി ഒട്ടകത്തെ ഓർക്കണം, നീ അതിന്റെ നടു ഓടിക്കരുത്, നമുക്ക് ഒന്നും മതി. സാറാമിച്ച് പറയും, എല്ലാ വീട്ടിലും ഫ്രിഡ്ജൊക്കെ ഉണ്ട്, നമുക്കൊരു ഇത്രയുള്ളതാണെങ്കിൽ ഒരു ഫ്രിഡ്ജ് വേണം. എടി, അത്രേ ഉള്ള ഓട്ടം ഇല്ലടി, നമുക്ക് വേണ്ട. ബാംഗ്ലൂരിന്റെ തെരുവുകളിലൂടെ അബ്രഹാം നടക്കുകയാണെങ്കിൽ എനിക്ക് ലോകത്തിൽ എന്തെല്ലാം മേടിച്ചു കൂട്ടാമെന്നല്ല അബ്രഹാമിന്റെ ചിന്ത. എന്റെ കൂടാരം, ഇറ്റ് ഇസ് ഫോർ മൈ നീഡ്സ്. എന്റെ കൂടാരത്തിൽ മിനിമം എസൻഷ്യൽസ്. അബ്രഹാമിന് എത്ര ജോഡി ചെരുപ്പുണ്ടായിരുന്നു നിങ്ങൾ വിശ്വസിക്കുന്നു? പറഞ്ഞാട്ട്,
എത്ര ജോഡി ചെരുപ്പുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ആ തിരുമതിയിൽ അടുത്തത് എന്തിനാ അവരെ എക്സ്ട്രാ മേടിച്ചു വെക്കുന്നത്? അബ്രഹാമിന് എത്ര ജോഡി ഷർട്ട് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ഇവര് ചിരി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇവരോട്, സാറായിക്ക് എത്ര ജോഡി ചുരിദാർ ഉണ്ടായിരുന്നു നിങ്ങൾ വിശ്വസിക്കുന്നു? പറ, നിങ്ങൾ പറ. സാറ അമ്മച്ചിയുടെ അലമാരി ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. ചുമ്മാ ഒരു അട കെട്ടി എല്ലാം കൂടെ വാരി വലിച്ചിട്ടുള്ള ഏർപ്പാടായി, കാരണം സൈബും പിറ്റുകൊണ്ട് അതിന് പുറത്ത് കയറ്റാൻ പറ്റത്തില്ല. ഓക്കെ, നിങ്ങൾ മാക്സിമം പറ. മോളൊന്ന് പറഞ്ഞു സഹായിച്ചോട്ടെ. സാറായിക്ക് ഇവരൊന്നും പറയത്തില്ല, അവരുടെ മനസാക്ഷി കുത്തു, അതുകൊണ്ടാ പറയാത്തത്. മോള് പറ, സാറാമ്മച്ചിക്ക് എത്ര ജോഡി ചുരിദാറുണ്ടായിരുന്നതാണ്? പറ, എന്നെ സഹായിച്ചാട്ടെ പ്ലീസ്. എത്ര ജോഡി ചുരിദാറുണ്ടായിരുന്നതാണ്? നമ്മൾ പാടാറുണ്ട്, ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എന്റെ രാധന്റെ സന്നിധി പോയാൽ മതി. കേട്ടല്ലേ, പാട്ട് കേട്ടിട്ടുണ്ടോ? എന്ത് വികാരസാന്ദ്രമായി പാടുന്ന പാട്ടാന്നറിയോ? എവിടെയാ പാട്ട് കേട്ടിട്ടുള്ള? കല്യാണ വീട്ടിലാണോ? മരണ വീട്ടിലാ. അപ്പച്ചൻ മരിച്ച് വെള്ളം തോച്ച് കിടക്കുകയാണ്. പാസ്റ്ററും വിശ്വാസികളും കൂടെ പാടുകയാണ്, ഓൺ ബിഹാഫ് ഓഫ് ദ ഡെത്ത്. ലോകം വേണ്ട, മൂക്കെ പഞ്ഞു വെച്ച് കിടക്കുകയാണ്. എനിക്കൊന്നും വേണ്ട എന്റെ താതൻ. നീ എങ്ങനെയാ പോകുന്നേ? നിന്റെ ഒട്ടകത്തിന്റെ മുകളിലേക്ക് ലോകത്തെ ഇവിടെ മരിച്ചു കയറ്റി അത് ചത്തു കിടക്കുക. മരണ വീട്ടിൽ പാടാനുള്ള പാട്ടായിട്ടല്ല അത് പാട്ടുകാരൻ എഴുതിയത്. എന്റെ മരണസമയത്ത് പാടണമെന്ന് പറഞ്ഞ് ഭാര്യനെ വിളിച്ച് ഏൽപ്പിച്ചു കൊടുത്ത പാട്ടൊന്നുമല്ല അത്. ഭക്തന്മാരവരുടെ ജീവിതകാലത്ത് ചോരയെ നീരുള്ള സമയത്ത് ഈ ലോകത്തിന്റെ മോഹങ്ങൾ അവരെ മാടി പിടിച്ചപ്പോൾ ഈ ലോകത്തിൽ എന്തും നേടാമായിരുന്ന സ്ഥാനത്ത് അത് മുഴുവൻ വലിച്ചെറിഞ്ഞിട്ട് എഴുതിയ ഹൃദയത്തിന്റെ ഭാഷയിൽ എഴുതിയ പാട്ടാ. മുട്ടങ്കി വറീ സച്ചായൻ എത്രയോ ഏക്കർ കണക്കിന് തേങ്ങാത്തോട്ടവും തന്റേതായ എല്ലാ കാര്യങ്ങളും വിട്ടറിഞ്ഞ് സുശേഷ വേലക്കിറങ്ങി പട്ടിണി കിടന്നു ഒന്നുമില്ലാതെ ഭാര്യ ഗർഭിണിയായ സമയത്ത് വേണ്ട വിധത്തിൽ ശുശ്രൂഷിപ്പാൻ ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല. ഭാര്യ ചോദിച്ചു, നമ്മുടെ പഴയ സമ്പത്തിന്റെ കാലം നമ്മൾ ലോകപ്രകാരം ജീവിച്ച അനുഭവങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ ഭക്തൻ പാടി, അടലേറും ജീവിത മരവിൽ തളരുകയോ ഇനി സഹജേ, ചായല്ലേ ഈ ലോകത്താങ്ങുകളിൽ ദൂതന്മാരുണ്ട് അധികം സഹജേ, ചുടുരോ ചുടുചോര ചിന്തേണ്ടി വന്നിടിലും, ചായല്ലേ ഈ ലോകത്താങ്ങുകളിൽ ഭക്തന്മാർ ലോകം എനിക്ക് വേണ്ട എന്ന് പാടിയത് മരണസമയത്തല്ല, ലോകത്തെ വെട്ടിപ്പിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ കൈവശം ഉണ്ടായിരിക്കെ. ലോകത്തെ നേടാനുള്ള എല്ലാ കഴിവുകളും അവരിലുണ്ടായിരിക്കെ അവർ പറഞ്ഞു അവർ കാത്തിരുന്നു. വിശ്വാസി, കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ വഴി കാണുന്ന എല്ലാത്തിനെയും വിളിച്ച് പോക്കറ്റിലേക്ക് ഇടുന്നതല്ല കാത്തിരിപ്പ്. വഴി കാണുന്ന ലോകത്തെ ആസ്വദിക്കുന്നതല്ല കാത്തിരിപ്പ്. ഞാൻ ഓർക്കുകയാണ്, ഞാന് ബസ് കയറാൻ നിൽക്കുന്ന, KSRTC ബസ് കയറാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് MC റോഡ് ഭയങ്കര സ്പീഡിലാണ്, ഫാസ്റ്റുകളൊക്കെ വരുന്നു. ഞാൻ നിൽക്കുന്ന സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു റെഗുലർ സ്റ്റോപ്പ് അല്ല, വണ്ടി കാലിയാണെങ്കിൽ മാത്രമേ നിർത്തത്തുള്ളൂ, അത് നന്നായിട്ട് കൈ കാണിച്ചാലേ നിർത്തത്തുള്ളൂ. അപ്പൊ ഒരു വളവ് തിരിഞ്ഞ് ഒരു ചെറിയ ഇറക്കം കൂടെ വണ്ടികൾ നൂറെ നൂറി വരുന്നിടത്താണ് ഈ സ്റ്റോപ്പ്. പ്രിയമുള്ളവരെ, ഒരൊറ്റ സെക്കൻഡിൽ ഈ വണ്ടി കാണുന്ന മാത്രയിൽ മുമ്പോട്ട് കയറി നിന്ന് ശരിക്കും കൈ കാണിച്ചാലേ വണ്ടി നിർത്തത്തുള്ളൂ. ഞാൻ ആ ബസ് സ്റ്റോപ്പില് ചിലപ്പോ ഒക്കെ 10 മിനിറ്റ്, 15 മിനിറ്റ്, 1/2 മണിക്കൂർ വരെ ബസ് കാത്തു നിന്നിട്ടുണ്ട്. അന്നേരം എന്റെ കഴുത്ത് ശരിക്കും സ്റ്റക്കായി പോയിട്ടുണ്ട്. കാരണം ഇതൊരൊറ്റ നിപ്പ, ഒരു സെക്കൻഡ് നേരം ഇങ്ങോട്ട് നോക്കാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങോട്ട് നോക്കുന്ന സെക്കൻഡിലാണ് അവിടെ ഒരു വണ്ടി പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ഞാൻ കൈ നീട്ടുന്നതിന് പോയി വണ്ടി കടന്നു പോകും. ശരിക്കും ആക്ഷരികമായിട്ട് അങ്ങനെയാണ്. അതുകൊണ്ട് സത്യത്തിൽ ഇങ്ങനെ നോക്കി നിന്ന് എന്റെ കഴുത്ത് വിലങ്ങി ഇങ്ങനെ 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 ആയിപ്പോട്ടെ കർത്താവ്. അപ്പൊ ഞാൻ വിചാരിച്ചു, കർത്താവ് വെയിറ്റിംഗ് ഷർട്ട് ഇങ്ങനെയായിരുന്നെങ്കിൽ നോക്കി, കാരണം ഇത് ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങോട്ട് നോക്കി നിൽക്കുക. അങ്ങനെ നിന്നിട്ടുണ്ട്, പ്രതിമ പോലെ നിന്നിട്ടുണ്ട്. കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാ, വെയിറ്റിംഗ് ഫോർ വൺ അലോൺ, ലുക്കിംഗ് ഫോർ വൺ അലോൺ. കാത്തിരിപ്പ് എന്ന് പറഞ്ഞ എന്റെ യേശു മണവാളൻ സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്ത് കാത്തിരിക്കുക. യേശു ക്രിസ്തു കാത്തിരിക്കുന്ന 10 കന്യകമാരുടെ ഉപമ പറഞ്ഞു. 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധി ഇല്ലാത്തവരുമായിരുന്നു. അവരെല്ലാവരും കന്യകമാരായിരുന്നു. അവരെല്ലാവരും മണവാളിന് തങ്ങളെ തേടി വരുമെന്ന് പ്രതീക്ഷിച്ചവരായിരുന്നു. അവരാ മണവാളിന് വേണ്ടി ഒരുങ്ങിയവരായിരുന്നു. മറ്റുള്ള കന്യകമാർ ലോകത്തിൽ ജീവിച്ചപ്പോൾ ഇവർ തങ്ങളുടെ മണവാളിന് വേണ്ടി ഒരുങ്ങിയവരായിരുന്നു. അവർ വിവാഹ സാരികളെല്ലാം ഉടുത്ത് വിവാഹത്തിന് വേണ്ട മേക്കപ്പ് എല്ലാം ചെയ്ത് മറ്റു കന്യകമാരെ പോലെയല്ല ഞങ്ങളുടെ മണവാളൻ വരും, ഏത് സമയത്തും നിങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞ് കാത്തിരുന്നവരായിരുന്നു. അവർ ദൈവത്തിന് വേണ്ടി മണവാളിന് വേണ്ടി കാത്തിരുന്ന കന്യകമാരായിരുന്നു. പ്രിയമുള്ളവരെ, ഇപ്രകാരമുള്ള കാത്തിരിപ്പൽ എന്റെ യേശു മണവാളിന് വേണ്ടി, എന്റെ യേശു മണവാളൻ തേജസ്സിൽ മേഘങ്ങളിൽ വരും, എനിക്ക് വേണ്ടി മുറിവേറ്റവൻ, എനിക്ക് വേണ്ടി ശാപമായവൻ, എന്റെ ശാപങ്ങളെ വഹിച്ചവൻ, എന്റെ പാപത്തിൽ നിന്ന് വിടുവിച്ചവൻ, എന്റെ മണവാളൻ സ്വർഗത്തിൽ നിന്ന് വരുമെന്ന് കാത്തിരിക്കുന്ന കന്യകമാരെ നിങ്ങൾ സങ്കല്പിച്ചാട്ടെ. മണവാളൻ സ്വീകരിക്കുക എപ്രകാരമുള്ള കന്യകയാണ്. ഞാൻ 2 കന്യകമാരെ നിങ്ങളെ പരിചയപ്പെടുത്താം. ഒരു കന്യക ഭയങ്കര സുന്ദരിയാണ്, ഭയങ്കര മേക്കപ്പാണ്. ഈ ബാംഗ്ലൂർ സിറ്റിയിൽ ഏറ്റവും വലിയ പാർലറിൽ പോയിട്ടാണ് അവൾ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും മികച്ച ആഭരണങ്ങളാണ് അവൾ ധരിച്ചിരിക്കുന്നത്. അവളുടെ മുടിയെല്ലാം ഏറ്റവും നല്ല മോഡൽസിന്റെ മുടി പോലെയാണ്. അങ്ങനെ ഈ ലോകത്തിൽ ആര് നോക്കിയാലും കൊതിക്കുന്ന സൗന്ദര്യത്തോടെ, കൊതിക്കുന്ന പ്രഭയോടെ ഇവൾ ഇവിടെ നിൽക്കുകയാണ് മണവാട്ടി, മണവാളിന് വേണ്ടി. പക്ഷേ ഇവളുടെ ഹൃദയത്തിൽ ഈ മണവാളെന്ന് പറഞ്ഞു കഴിഞ്ഞാ വന്നാ വന്നു പോയപ്പോ വന്നാ നല്ലത്, ഇറ്റ്സ് ഓക്കെ, വന്നാ പോണം എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഈ മണവാളൻ എന്ന് പറയുന്ന ഒരു 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 കാത്തിരിപ്പൊന്നുമില്ല. പക്ഷെ ഇപ്പുറത്തെ ഒരു മണവാട്ടി പെങ്കൊച്ച്, അവള് വലിയ സുന്ദരിയൊന്നുമല്ല, അവൾക്ക് വലിയ ആർഭാടത്തോടെ ഒന്നും ഉടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവളുടെ ഹൃദയത്തിൽ മണവാളിനെ കാണുവാനുള്ള കൊതി നിറഞ്ഞു തുളുമ്പുകയാണ്. മറിയ ശവക്കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഗുരു തോട്ടക്കാരാ അവിടുന്ന് എവിടെ അവനെ എവിടെ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുവീൻ, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ള. ദൂതന്മാരെ കണ്ടിട്ടോ, ഒഴിഞ്ഞ കല്ലറ കണ്ടിട്ടോ, മാറ്റി വച്ചിരിക്കുന്ന വസ്ത്രങ്ങളെ കണ്ടിട്ടോ മറിയയ്ക്ക് തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല, എനിക്ക് യേശുവിനെ കാണണം. അവളുടെ ഹൃദയത്തെ ലോകത്തിനൊന്നിനും അവളുടെ ദാഹത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല, എനിക്ക് യേശുവിനെ കാണണം. വേറൊരു പാപിനിയായ സ്ത്രീ ഞാൻ പരിചയപ്പെടുത്തട്ടെ. പരീശന്റെ വീട്ടിൽ യേശു ഭക്ഷണത്തിനിരിക്കുമ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ സ്ത്രീ ആരും ക്ഷണിക്കാതെ ഒരു കയ്യിൽ ഒരു പാത്രം തൈലവുമായി അവൾ ആ വീട്ടിലേക്ക്, ആ വിരുന്ന വീട്ടിലേക്ക് വരികയാണ്. അവരെല്ലാം ഒരു വീട്ടുകാരെല്ലാം സ്തബ്ധരായിപ്പോയി. ഇവിടെ ആരാണ് ഈ പട്ടാപ്പകൽ ഇങ്ങോട്ട് വിളിച്ചത്? ഈ വീടിന് നാണക്കേടുണ്ടാക്കുവാൻ, ഈ ഗ്രഹനാഥന് നാണക്കേടുണ്ടാക്കാൻ ഇവൾ എന്തിനാണ് ഇങ്ങോട്ട് ഇപ്പോൾ കെട്ടിയെടുത്തത്? ഇതിനെ ആരാണ് ക്ഷണിച്ചത്? എല്ലാവരുടെയും കണ്ണുകൾ തുറച്ചു നോക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ വായിക്കുന്നത് അവൾ യേശുവിന്റെ പുറകിൽ നിന്ന് അവൾ കണ്ണുനീരുകൊണ്ട് യേശുവിന്റെ കാലുകളെ കഴുകി എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞാട്ടെ, അവൾ എത്ര സമയം കരഞ്ഞിട്ടാണ് യേശുവിന്റെ കാലുകൾ കണ്ണുനീർ കൊണ്ട് നനഞ്ഞതെന്ന് പറഞ്ഞാട്ടെ? ഒരു ലജ്ജയുമില്ലാതെ, ആൾക്കാരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള സാരമാക്കാതെ, ആൾക്കാരുടെ തുറിച്ചു നോട്ടങ്ങളുടെ ഇടയിൽ ഇവളുടെ കണ്ണുകൾ നിറയുകയാണ്. ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഗുരു അവളോട് കാണിച്ച സ്നേഹത്തെ ഓർക്കുമ്പോൾ, ഗുരു അവൾ കൊടുത്ത പുതിയ ജീവിതത്തെ ഓർക്കുമ്പോൾ, പുതിയ ഗുരു അവളുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ പകർന്ന പുതിയ പ്രത്യാശയെ ഓർക്കുമ്പോൾ അവളുടെ ഹൃദയം നന്ദിയാൽ നിറയുകയാണ്. ഞാൻ വിചാരിക്കുകയാണ് അവൾ ഏകദേശം ഒരു 15 മിനിറ്റെങ്കിലും മിനിമം കരഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം തലമുടി കൊണ്ട് കാലുകൾ തുവർത്തി തൈലം പൂശിയ കാലുകളെ തെരുതെരെ ചുംബിക്കുന്ന ഈ പെൺകുട്ടിയോട് നിങ്ങൾ ചോദിച്ച, പാപിനിയായ സ്ത്രീയോട് ചോദിച്ചാട്ടെ, ഈ തുറിച്ചു നോക്കുന്ന മനുഷ്യരുടെ നോട്ടം നിനക്ക് മനസ്സിലാകുന്നില്ലേ?
ഇവിടുന്ന് കടന്നു പോകുമെന്ന് ആക്രോശിക്കുന്ന ഇവരുടെ ഹൃദയത്തെ നിനക്ക് അവരുടെ പൾസ് മനസ്സിലാവുന്നില്ലേ? നീ അവരെ കാണുന്നില്ലേ? നീ എന്തൊരു പൊട്ടത്തരമാണ് കാണിക്കുന്നത്? എന്റെ കുരുവിന്റെ അടുത്തായിരിക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തിൽ ഞാനെല്ലാം മറക്കുകയാണ്. എന്റെ ഗുരുവിനോടുള്ള സ്നേഹം കൊണ്ട് എന്റെ ഹൃദയം ഭ്രാന്തമായിരിക്കുകയാണ്. എനിക്ക് ലോകത്തെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ലോകത്തിന്റെ തുറിച്ചു നോട്ടങ്ങൾ എന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്റെ ഹൃദയം ഗുരുവിനോടുള്ള സ്നേഹം കൊണ്ട് പൂരിതമാണ്, സാച്ചുറേറ്റഡ്. നമ്മൾ പാടാറുണ്ട്, കാത്തിരിക്കുന്നവനെ ഞാൻ കണ്ടിടുവാൻ എന്റെ കണ്ണുകൾ കൊതിച്ചിടുന്ന അധികമായി കൗതുകമോടെ, കാലമേറെ ചെല്ലും മുമ്പേ കാഹളനാദം കേൾക്കുവാൻ കാതുകളും കൊതിക്കുന്നു. കാരുണ്യവാരി ദേവ പാടും ഞാൻ പരമേശ്വരനുസ. കാത്തിരിക്കുന്നവന് ഞാൻ കണ്ടിടുവാൻ എന്റെ കണ്ണുകൾ കൊതിച്ചിടുന്ന അധികമായി കൗതുകമോടെ. അസുഖമായി ഹൃദയങ്ങളെ പരിശോധിച്ചാട്ടെ, ഞാൻ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? ഞാൻ എന്തിനു വേണ്ടിയാണ് എന്റെ ഹൃദയം, വാട്ട് ആർ മൈ ലോങ്ങിങ് ഫോർ, എന്റെ ഹൃദയം ആഗ്രഹിക്കുന്നത്, എന്റെ ഹൃദയം കൊതിക്കുന്നത്, നാളെ എന്ത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്? നാളെ എനിക്ക് ചുറ്റും എന്ത് കാണാനാണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ പലതിനും വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഒരു കാര്യം ഓർഡർ ചെയ്തിട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഞാൻ വാഷിംഗ് മെഷീൻ ഓർഡർ ചെയ്തിരിക്കുക, അത് വരുന്നു. ഞാനൊരു വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്, ആ പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് വരുന്ന ഞാൻ കാത്തിരിക്കുകയാണ്. ഇവിടെ ഒരു സ്ഥലം ചർച്ചിന് വേണ്ടി വാങ്ങിച്ചിരിക്കുകയാണ്. അവിടെ ചർച്ച് ഹോൾ ഉയരുന്നത് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അങ്ങോട്ട് മാറുന്ന സുദിനത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നല്ലത്. എന്റെ പഠിത്തം കഴിഞ്ഞു, എന്റെ ക്യാമ്പസ് ഇന്റർവ്യൂ കഴിഞ്ഞു, ഞാനൊരു ജോലി അവരെനിക്ക് ഓഫർ ചെയ്തിരിക്കുകയാണ്. ഞാൻ ആ ജോലിയിൽ പ്രവേശിക്കാൻ കാത്തിരിക്കുകയാണ്. എന്റെ മകൾ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവൾക്ക് ഒരു നല്ല ഭാവി വരുന്ന ഞാൻ കാത്തിരിക്കുകയാണ്. എനിക്കിതാ ഒരു ശമ്പള കയറ്റം ലഭിച്ചു, എന്റെ ഈ പഴയ മോഡൽ കാറൊന്ന് മാറ്റി ഒരു പുതിയ മോഡൽ ആക്കുവാൻ കാത്തിരിക്കുകയാണ്. നമ്മൾ പലതിനും വേണ്ടി കാത്തിരിക്കുന്നവരാണ്. എന്റെ ഈ പഴയ സാധനം ഒന്ന് മാറ്റി എനിക്ക് പുതിയത് വാങ്ങണം, എനിക്കത് ഏറ്റവും വിലക്കുറവിൽ വാങ്ങണം. എപ്പോഴാണ് അതിന്റെ ഡിസ്കൗണ്ട് വരിക? എപ്പോഴാണ് അത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏത് മാർക്കറ്റിലാണ് ലഭിക്കുക? കാത്തിരിക്കുക. എനിക്കൊരു സ്ഥലം വാങ്ങണം, അത് ഏറ്റവും കുറഞ്ഞ വിലക്ക് എവിടെയാണ് ലഭിക്കുക? കാത്തിരിക്കുന്നവരാണ്. അതിന്റെ നടുവിൽ എത്ര പേർ കാത്തിരിക്കുന്നുണ്ട്? എന്റെ പ്രിയന്റെ മുഖം ഒന്ന് കാണണം. എനിക്കായി മുറിവേറ്റതാ പൊൻമുഖം മുത്തണം. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പരൻശില്പിയായി പണിത നഗരമതി, പരനോട് കൂടെ വാഴാൻ പോയാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഇവിടെ ഞാൻ വെറും ഒരു പരദേശി പോ, ഇവിടത്തെ പാപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും തുണ ഇല്ലെങ്കിലും തുണയാകും യേശുവോടു ചേർന്നാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പ്രിയമുള്ളവരെ, ഞാൻ വിചാരിക്കുന്നത് യേശു വരുന്നത് ഏറ്റവും വലിയ വിരിപ്പാവ്, ഏറ്റവും കൂടിയ വില കൂടിയ വിരിപ്പാവ് ധരിച്ച യുവതിയെ ചേർക്കുവാനല്ല, മണവാട്ടിയെ ചേർക്കുവാനല്ല, ഏറ്റവും കൂടുതൽ വിലയേറിയ ആഭരണങ്ങൾ അണിഞ്ഞ മണവാട്ടിയെ ചേർക്കുവാനല്ല. എന്റെ ഹൃദയം
മണവാളിനോടുള്ള സ്നേഹം കൊണ്ട് കീറിപ്പോവുകയാണ്. എന്റെ ഹൃദയം മണവാളിനോട് ചേരാൻ വെമ്പുകയാണ്. എനിക്ക് അമ്മാരിൽ ചാരുന്നു, എനിക്ക് അവന്റെ മുഖം കാണണം, എനിക്ക് അവന്റെ സ്നേഹത്തിന്റെ കരത്തിൽ അമരണം. ഐ വാണ്ട് ടു ബി വിത്ത് ഹിം. യേശുവിനെ കാണേണ്ടത് നിന്റെ സഭാഹോളിന്റെ വിസ്തീർണമല്ല, യേശുവിനെ കാണേണ്ടത് നിന്റെ സഭയിലെ പാസ്റ്ററുടെ ക്വാളിഫിക്കേഷൻ അല്ല, യേശുവിനെ കാണേണ്ടത് നിങ്ങൾ യേശുവിന് വേണ്ടി ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളോ ഇവിടെ നിങ്ങൾ നേടിയ ആത്മാക്കളെയോ അല്ല. യേശുവിനെ കാണേണ്ടത് യേശുവിന് വേണ്ടി തുടിക്കുന്ന ഒരു ഹൃദയത്തെയാണ്. ഇഫ് ദാറ്റ് ഈസ് ലാക്കിംഗ്, യു ആർ ലാക്കിംഗ് എവറിത്തിങ്. നിങ്ങൾക്കതില്ല എന്ന് വരികിൽ നിങ്ങളുടെ ബാക്കി യാതൊരു എക്സ്ട്രാ ഫിറ്റിങ്ങും നിങ്ങൾ നിങ്ങളെ മണവാട്ടിയാക്കുകയില്ല എന്ന് വിചാരിക്കുക. ഒരു മണവാട്ടിയുടെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ, മണവാട്ടിയുടെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ, ഞാൻ എൻ്റെ സ്വകാര്യ ജീവിതത്തിലെ ഒരു രഹസ്യം നിങ്ങളോട് പങ്കുവയ്ക്കാൻ നിങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കല്യാണം 10-14 വർഷം മുമ്പാണ് നടന്നത്. ഭാര്യയുടെ വീട് തിരുവല്ല പായിപ്പാടാണ്. അന്ന് വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ ഈ മൊബൈൽ ഫോണൊന്നും ഇല്ല, ലാൻഡ് ഫോണേ ഉള്ളൂ. STD വിളിക്കണം, തിരുവല്ലയ്ക്ക് വിളിക്കണമെങ്കിൽ. ഞാനിങ്ങനെ അവിടെ ഉപദേശി ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, എങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഫോൺ വിളിക്കുമായിരുന്നു. ഞങ്ങളെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞാണ് വിവാഹം. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് ആളുകളിൽ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി STD വിളിക്കുന്നു, STD ബൂത്തിൽ പോയിട്ടോ എങ്ങനെയെങ്കിലും ഒക്കെ ഒളിച്ചും ഭാഗത്തും ഭാര്യയെ വിളിക്കും. പിതൃശ്രുത വധുവിനെ, ഭാര്യനെ അല്ല, വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയെ വിളിക്കും. ഞാന് വലിയ റൊമാൻറ്റിക് ഒന്നും അല്ലാത്ത ഒരു പാവപ്പെട്ട ഉപദേശിയാണ്. ഭാര്യയും ഇതിലൊന്നും വലിയ മുൻപരിചയമില്ലാത്ത ആളാണ്. എങ്കിലും അന്നാണ് ഞാൻ ആകെപ്പാടെ അവസാനമായിട്ടും പ്രേമിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ പ്രേമിച്ച് പ്രേമം പൂത്തുളഞ്ഞ നാളുകളിൽ ഒരു ദിവസം ഫോൺ വിളിച്ചപ്പോ പറഞ്ഞു, ഭാര്യ ആവാൻ പോകുന്ന സഹോദരി പറഞ്ഞു, ഇനി 25 ദിവസം. അപ്പൊ എനിക്ക് തല കേറിയില്ല, എന്തിനാടി 25 ദിവസം, ആ നമ്മുടെ കല്യാണത്തിന്. അപ്പൊ ഞാൻ കറക്റ്റ് എണ്ണി പോയി, കളർ എടുത്ത് നോക്കിയപ്പോ കറക്റ്റ് അവള് പറഞ്ഞു, ശരിയാ, 24 അല്ല, 23 അല്ല, 26 അല്ല, നീ ഒരു ഭയങ്കര പിടിക്കുകയാണല്ലോ എന്നൊക്കെ ഞാൻ ഹൃദയത്തിൽ പറയുകയും ചെയ്തു. അന്ന് തീർന്നു ആ സംഭവം. പിറ്റേ ദിവസം ഇങ്ങനെ ഫോൺ വിളിക്കുന്ന ഇടയ്ക്ക് അവള് പറയാ, 21 ദിവസം, 23 ദിവസം, കൗണ്ട് ഔണാ. കൊറേ കഴിഞ്ഞപ്പോ പറയാ, 10 ദിവസം. തലേദിവസം പറയുക, ഇനി ഒരു ദിവസം, ഇനി നമുക്ക് ഫോൺ വിളിക്കാൻ കഴിയത്തില്ല, ഇനി ഒരു ദിവസം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരു മണവാട്ടിയുടെ ഹൃദയം. ആ ഹൃദയത്തെ തൃപ്തിപ്പെടുത്താൻ ലോകത്തിൽ മറ്റൊരു ഈവന്റിനും സാധിക്കുകയില്ല. ആ മണവാളിന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടിയെ തൃപ്തിപ്പെടുത്തുവാൻ മണവാളിന് മാത്രമേ കഴിയത്തുള്ളൂ. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരും വിശ്വാസത്തിന്റെ പ്രവൃത്തി ലോകത്തെ നിരന്തരമായി തള്ളിക്കൊണ്ട് ലോകത്തിലെ മിനിമം എസൻഷ്യൽസ് മാത്രം സ്വീകരിച്ചുകൊണ്ട് നീഡ്സിനെ ഗ്രീഡ്സിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടത് ഗ്രീഡ്സ് അല്ല, എനിക്ക് വേണ്ടത് മിനിമം നീഡ്സ് ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ മാത്രം കൂടാരത്തിൽ വെച്ചുകൊണ്ട് എന്റെ മണവാളിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് വിശ്വാസത്തിന്റെ കാത്തിരിപ്പ്. വിശ്വാസത്തിന്റെ കാത്തിരിപ്പ്. ഒരു ഭർത്താവ് കല്യാണം കഴിഞ്ഞ് ഉടനെ ഗൾഫിലേക്ക് പോയി എന്ന് വിചാരിക്കുക. അവിടെ ചെന്നപ്പോ വിസ പ്രശ്നം കാരണം ജയിലിലായിപ്പോയി. ഫോൺ വിളിക്കാനൊന്നും സൗകര്യമില്ല. വല്ലപ്പോഴും വാണ്ടിലൊരിക്കൽ ഒരു എഴുത്ത് വരും, ഭാര്യ തിരിച്ചു അങ്ങോട്ട് എഴുത്തയക്കും. ഭർത്താവ് പറഞ്ഞു, ഇതാ 10 വർഷത്തെ ജയിൽവാസമാണ് എനിക്ക് വിധിച്ചിരിക്കുന്നത്, 10 വർഷം കഴിഞ്ഞ് ഞാൻ നിശ്ചയമായിട്ട് തിരിച്ചു വരും. ഭാര്യ ഇവിടുന്ന് മറുപടി എഴുതുകയാണ്, മണവാളനെ എന്റെ പ്രിയനെ ഞാൻ കാത്തിരിക്കുകയാണ്. അങ്ങല്ലാതെ ഒരു പുരുഷൻ എനിക്കില്ല, 10 അല്ല 100 വർഷം കഴിഞ്ഞ് വന്നാലും ഞാൻ കാത്തിരിക്കുകയാണ്. പ്രിയമുള്ളവര്, എങ്ങനെയാണ് ഈ സ്ത്രീ കാത്തിരിക്കുന്നത്? എങ്ങനെയാണ് ഈ സ്ത്രീ കാത്തിരിക്കുന്നത്? വഴിയെ വരുന്ന എല്ലാ ജാരന്മാരെയും സ്വീകരിച്ച്, വഴി കാണുന്ന വഴിയിൽ വരുന്ന എല്ലാവരുടെയും സ്നേഹത്തെ ഉൾക്കൊണ്ട് ലോകസ്നേഹം, വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ഇവിടെ എല്ലാ കൊള്ളരുതായ്മകളും ചെയ്ത് ഇവിടെ എല്ലാവരോടും കൂട്ടുകൂടി ഇവരുടെ എല്ലാവരും ഇവിടെ എല്ലാവരുടെ സ്നേഹം പങ്കിട്ട് ഇവിടുത്തെ എല്ലാ അഴുക്കിനാലും അഴുക്കായിട്ട് ഈ ഇവളെ എഴുതുകയാണ്, പ്രിയനെ ഞാൻ അങ്ങക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിനേക്കാൾ വലിയൊരു നുണയുണ്ടോ? ഇതിനേക്കാൾ വലിയൊരു വഞ്ചനയുണ്ടോ? അബ്രഹാം കാത്തിരുന്നത് ലോകത്തെ മുഴുവനും കൂടെ വലിച്ച് കൂടാരത്തിലേക്ക് കയറ്റിയിട്ടല്ല. അബ്രഹാമിന് ഒരു കാര്യം പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും, ഞാൻ ലോകത്തെയും അതിനുള്ളതിനെയും സ്നേഹിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല, കൊതിച്ചിട്ടില്ല, എന്റെ മണമാണ്. അബ്രഹാമിനെ ഞാൻ ഒത്തിരി പൊക്കമുള്ള ഒരു മനുഷ്യനായിട്ട് സങ്കല്പിക്കാറുണ്ട്. ഈ ഹിമാലയത്തിലൊക്കെ 8 കിലോമീറ്റർ ആണ് ഹിമാലയത്തിന്റെ പൊക്കം, എവറസ്റ്റിന്റെ പൊക്കം. അപ്പൊ ഹിമാലയത്തിലെ മേഘങ്ങളൊക്കെ 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ ഒക്കെ ആ പൊക്കത്തിൽ. അപ്പൊ സത്യത്തിൽ ഈ മഴ പെയ്യുമ്പോൾ മാനുകൾ മുകളിലേക്ക് ഓടി കയറുമെന്നെല്ലാം കവിമാർ പാടിയിട്ടുണ്ട്. കാരണം മേഘത്തിന്റെ മുകളിൽ എത്തിയ പിന്നെ മഴ പെയ്യത്തില്ല. നമ്മളൊക്കെ മഴ പെയ്യുമ്പോൾ കുട നിവർത്തും. ഈ എവറസ്റ്റ് ഹിമാലയത്തിലൊക്കെ മഴ പെയ്യുമ്പോൾ മുകളിലേക്ക് ഓടിയാ മതി എന്നാ പറയാ. 1/2 കിലോമീറ്റർ മുകളിലെത്തിയ പിന്നെ കുട പിടിക്കേണ്ട കാര്യമില്ല. അപ്പൊ രണ്ട് തലമാണ്, ഒന്ന് മേഘത്തിന്റെ കീഴെയുള്ള ഒരു തലം, ഒന്ന് മേഘത്തിന്റെ മുകളിലുള്ള ഒരു തലം. മേഘത്തിന്റെ കീഴെയാണ് മഴ പെയ്യുക, മേഘത്തിന്റെ മുകളിൽ മഴയില്ല. ഞാൻ അബ്രഹാമിനെ ഒത്തിരി പൊക്കമുള്ള ഒരു മനുഷ്യനായിട്ട് സങ്കല്പിക്കാറുണ്ട്. അദ്ദേഹത്തിന് എത്ര പൊക്കമുണ്ട് എന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിന്റെ കാലുകൾ ഭൂമിയിലാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ശിരസ് സ്വർഗത്തിലാണ്. അദ്ദേഹത്തിന്റെ കാലുകൾ ഭൂമിയിൽ ചലിക്കുമ്പോഴും അദ്ദേഹം ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായ നഗരത്തിന് വേണ്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ലോത്ത് തന്റെ കാലം ആദ്യിച്ച് പറഞ്ഞു, അബ്രഹാം അമ്മച്ച അമ്മച്ച, നമ്മുടെ ഇടയന്മാരും നിന്റെ ഇടയന്മാരും തമ്മില് പ്രശ്നമാണ്, നമുക്ക് ശരിയാവില്ല, നീ ഇഷ്ടമുള്ള എടുത്തോ. അബ്രഹാം താഴത്തേക്ക് നോക്കുന്ന പോലുമില്ല. കാരണം അദ്ദേഹത്തിന് കുനിയുക എന്ന് പറഞ്ഞ വലിയ പാട്, ജിറാഫ് കുനിയുന്ന പോലെയാ, അതൊരു ഭഗീരഥ പ്രയത്ന. പന്നി കുനിയുന്ന പോലെയല്ല, പന്നിക്ക് നിവരുക എന്ന് പറഞ്ഞ ഭയങ്കര ഭഗീരഥ പ്രയത്ന, ചാവുമ്പോ മാത്രമേ നിവരത്തുള്ളൂ. അബ്രഹാമിന് കുനിയുക എന്ന് പറഞ്ഞാൽ അമണ്ടൻ കാര്യമാ. അതുകൊണ്ട് അബ്രഹാം നോക്കുന്നില്ല താകോടുംപിടി ചെയ്യണ്ടയോ, കൃത്യം ബാധിക്കണ്ടയോ, അളവൊന്നുമില്ല, എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, നല്ലൊരു അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു, നീ ഇഷ്ടമുള്ള എടുത്തു, നിന്റെ എച്ചില് മതി എനിക്ക്, എനിക്ക് കുനിയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, അളവൊന്നുമില്ല, എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്, ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായി നഗരത്തിന് വേണ്ടി അബ്രഹാം കാത്തിരുന്നു. അബ്രഹാം ലോകത്തിന്റെ എച്ചില് പറക്കിയായിരുന്നില്ല, ലോകത്തിന് പിച്ചപാത്രവുമായി നടന്നവരെ എച്ചില് പറക്കിയായിരുന്നില്ല അബ്രഹാം, ലോകവുമായിട്ട് വ്യഭിചാരം ചെയ്തൊരു വ്യഭിചാരിയായിരുന്നില്ല അബ്രഹാം. തന്റെ മണവാളന്റെ സ്നേഹത്തിന് വേണ്ടി കൊതിച്ച, അതിനുവേണ്ടി മാത്രം ആഗ്രഹിച്ച അബ്രഹാം, വിശ്വാസത്തിന്റെ രണ്ടാമത്തെ പ്രവൃത്തി അബ്രഹാം ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, എവിടെയാണ് എന്റെ വിശുദ്ധി വെളിപ്പെടുന്നത്? എവിടെയാണ് എനിക്ക് ലോകത്തെ പടിക്ക് പുറത്തു നിർത്താൻ കഴിയുന്നത്? എന്റെ മനം എന്റെ മണമാണെന്നുള്ള ഏകാഗ്രതയാണ്. എന്റെ മണവാളന്റെ സൗന്ദര്യത്തിൽ ഞാൻ ഭ്രമിച്ചു പോയത്, എന്റെ മണവാളന്റെ സ്നേഹത്തിൽ ഞാൻ കുതിർന്നു പോയത് കൊണ്ടാണ്. എനിക്ക് വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല. ലോകത്തെ തള്ളി പുറത്താക്കുന്നതല്ല എന്റെ വിശുദ്ധി, എന്റെ ഹൃദയം മുഴുവൻ യേശുവിനെ കൊണ്ട് നിറയുന്നതാണ് എന്റെ വിശുദ്ധി. എനിക്കൊരിക്കലും ലോകത്തെ തള്ളി പുറത്താക്കാൻ സാധ്യമല്ല, എനിക്കൊരിക്കലും ലോകത്തിന്റെ മാലിന്യങ്ങളെ വലിച്ചെറിയാൻ സാധ്യമല്ല. എന്റെ പ്രിയനോടുള്ള പ്രേമം കൊണ്ട് എന്റെ ഹൃദയത്തെ നിറയുമ്പോൾ ലോകത്തിന്റെ ഒരു തുള്ളിക്ക് എന്റെ ഹൃദയത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തോട് പറയാൻ കർത്താവ്, ഞാൻ ഈ ബാംഗ്ലൂരിന്റെ അഴുക്കിലൂടെ നടക്കുമ്പോൾ, കർത്താവ് ഞാൻ ഈ ലോകത്തിന്റെ ഇടത്തും മേലത്തും ലോകം എന്നെ പ്രലോഭിപ്പിക്കുമ്പോൾ, ലോകത്തിൻ ബാലത കോമളത്വം, വസ്തുവകകൾ, പൊൻ നാണയങ്ങൾ, സ്ഥാനങ്ങൾ, മാനങ്ങൾ, ഇതെല്ലാം ഞാൻ കാണുമ്പോൾ, കർത്താവ് സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞ ലോകയാത്ര പ്രാകൃതരാചാരന്മാരെ ഭരിക്കുമാവാസല. കർത്താവിനോട് നമ്മൾ പറയാം, കർത്താവേ ഞാൻ ഈ ബാംഗ്ലൂരിന്റെ തെരുവുകളിലൂടെ നടക്കുമ്പോൾ ഇതിലെ ഈ വെള്ളി വെളിച്ചങ്ങളല്ല എന്റെ ഹൃദയത്തെ നിറയ്ക്കുന്നത്, കാൽവറിയിൽ എനിക്ക് വേണ്ടി മരിച്ച യേശുവിനുള്ള സ്നേഹം കൊണ്ട് എന്റെ ഹൃദയം നിറയട്ടെ. ലോകം തന്റെ വെള്ളി പൊന്നു എന്റെ മുമ്പിൽ പകരുമ്പോൾ കുരിശിലെ സ്നേഹത്താൽ എന്റെ ഹൃദയം നിറയട്ടെ. എന്നെ സഹായിക്കും കർത്താവ്. ലോകത്തോട് ഫൈറ്റ് ചെയ്യുവാനല്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ട് എന്റെ ഹൃദയത്തെ നിറയ്ക്കണമേ കർത്താവ്. നിന്നെ ആഗ്രഹിക്കുന്ന കർത്താവ്, നീ മാത്രം മതി കർത്താവ്, നിന്റെ സ്നേഹത്തിനായി ഞാൻ കൊതിക്കുന്ന കർത്താവ്. പൗലോസ് പറയുന്ന, പൗലോസിന് മോഹങ്ങൾ ഉണ്ടായിരുന്നു. പൗലോസിന്റെ മോഹം പൗലോസ് പറയുന്നുണ്ട്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാൻ ഞാൻ ഏറെ പ്രിയപ്പെടുന്നു. പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ കർത്താവിന് വേണ്ടി കഷ്ടത, ബലഹീനത, ഉപദ്രവം, ബുദ്ധിമുട്ട് എന്നിവ സഹിപ്പാൻ പ്രിയപ്പെടുന്നു. പൗലോസ് വീണ്ടും പറയുന്നുണ്ട്, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയും അനുഭവിച്ചറിയേണ്ടതിന്, ഇങ്ങനെ വല്ലവിധേനയും മരിച്ചിടുന്ന പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വിചാരിച്ച് ഞാൻ സകലം ഉപേക്ഷിച്ച് ചവറയെ നേടുന്നു. പിന്നെ പൗലോസിന്റെ ആ വയോവൃദ്ധന്റെ ആ അപ്പോസ്തലന്റെ ജീവിതത്തില് കൊതിയുണ്ടായിരുന്നു. അനേക സ്ഥലങ്ങൾ സ്ഥാപിക്കണം, അനേക യേശുവിന് വേണ്ടി നേടണം, അനേക ഭൂഖണ്ഡങ്ങൾ ഇനിയും കടന്നു പോകണം, അങ്ങനെയുള്ള എല്ലാ കൊതികളും ഉണ്ടായിരുന്നപ്പോൾ അതിനെ കവിയുന്ന ഒരു കൊതി ആ വൃദ്ധന്റെ ഹൃദയത്തിൽ അലയടിച്ചിരുന്നു. എനിക്കെന്റെ യേശുവിനെ വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാൻ ഞാൻ ഏറെ പ്രിയപ്പെടും. ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവ് അങ്ങേക്കാൾ കൂടുതലായ എന്റെ ഹൃദയത്തെ ഒന്നും നിറയ്ക്കില്ലേ കർത്താവ്. 24 മണിക്കൂറും അങ്ങയുള്ള പ്രേമം കൊണ്ട് എന്റെ ഹൃദയം നിറയട്ടെ കർത്താവ്. അങ്ങയുടെ സ്നേഹവലയത്തിൽ അമരുവാനുള്ള കൊതി എന്റെ ജീവിതത്തെ നയിക്കട്ടെ കർത്താവ്. അതെന്റെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് ഫോഴ്സായി തീരട്ടെ കർത്താവ്. ആ സ്നേഹം എന്നെ നിർബന്ധിക്കട്ടെ കർത്താവ്. ആ സ്നേഹം എന്നെ ആകർഷിക്കട്ടെ കർത്താവ്. അങ്ങയുടെ സ്നേഹത്തിൽ എന്നെ കുതിർത്തണമേ കർത്താവേ. ദൈവനെ സഹായിക്കണമേ അബ്രഹാമിനെ പോലെ വിശുദ്ധിയോടെ കാത്തിരിപ്പാൻ, വേണ്ടാത്തതിനെ പുറത്താക്കിക്കൊണ്ട് ലോകത്തെ നിർത്തിനടുത്ത് നിർത്തിക്കൊണ്ട് എന്റെ അരുമനാഥന് വേണ്ടി എന്റെ ഹൃദയത്തെ വിശുദ്ധീകരിപ്പാൻ, ബുദ്ധിയുള്ള കന്യകമാരെ പോലെ എന്റെ മണഹാളിനുള്ള പ്രേമം കൊണ്ട് എന്റെ ഹൃദയത്തെ നിറയ്ക്കണമേ, എന്നെ സഹായിക്കണമേ, നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.
ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.